പ്രിയ സൗരസവർമാരെ, ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം.
ആ ക്ലിയർ സാർ.
ഓക്കെ, താങ്ക്സ്. നമ്മൾ നമ്മുടെ ദൈവവചന പഠനത്തിന്റെ 13-ാമത്തെ ക്ലാസ്സിലെത്തിയിരിക്കുകയാണ്. പുതിയ ഉടമ്പടിയിലെ ജീവിതവും പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ദൈവസഭയും എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാനിത് ഇത്രയും നീട്ടണമെന്ന് വിചാരിച്ചല്ല, ഇന്നുകൊണ്ട് ഈ ക്ലാസ് നിർത്തണമെന്നും ഞാൻ വിചാരിച്ചാണ്. പക്ഷേ ചില കാര്യങ്ങൾ പല കാരണങ്ങളുകൊണ്ടും ഈ സീരീസ് കുറച്ച് നീണ്ടുപോകാണ്. നിങ്ങൾ എന്നെ ഒരാഴ്ച കൂടി സഹിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഞാൻ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് ലേഖനം എഴുതി വരുമ്പോൾ എന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറയുന്നുണ്ട്, ഫൈനലി ബ്രദർ. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഈ ഫൈനലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൗലോസ് നിർത്താൻ പോവുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് പൗലോസ് ചിലപ്പോൾ നിർത്താനായിട്ടായിരിക്കും ഫൈനലി എഴുതിയത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ വീണ്ടും അത് മുമ്പോട്ട് പോവുകയും 4-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അടുത്തൊരു ഫൈനലി പറഞ്ഞിട്ടാണ് മുമ്പോട്ട് പറഞ്ഞ് ലേഖനം ക്ലോസ് ചെയ്യുന്നത്. ആ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സത്യത്തിൽ എന്റെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് ഇത്രയും ക്ലാസ്സുകൾ നീണ്ടുപോകണമെന്ന് ചിന്തിച്ചല്ല. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ, പലരും ആവശ്യപ്പെടുന്ന ക്ലാരിഫിക്കേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളുകൊണ്ട് ചില കാര്യങ്ങൾ വീണ്ടും റീഎംഫസൈസ് ചെയ്യുകയും കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി പറയണമെന്ന് ആഗ്രഹിക്കുകയും ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ നീണ്ടുമുണ്ട് പോകുന്നത്. ചിലപ്പോൾ ഒരു സബ്ജക്റ്റിന് തന്നെ തുടർച്ചയായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത്. ഓക്കെ, നേരം ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച കാര്യങ്ങളുടെ തുടർച്ച ചില കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, കർത്താവിന്റെ ഒറിജിനലായിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ജീവനുള്ള ശരീരത്തെ ഉളവാക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള, പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ നിയമസഭ. അതൊരു ജീവനുള്ള ശരീരമായിട്ടാണ് കർത്താവ് അതിനെ വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ലിവിംഗ് ഓർഗാനിസം, ബോഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഓർഗനൈസേഷൻ അല്ല, അത് ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടി ദൈവം അക്കംപ്ലിഷ് ചെയ്തതാണ്. അപ്പോസ്തലന്മാരുടെ എയർലി പഠിപ്പിക്കലിൽ കൂടി അത് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അങ്ങനെയാണ് കർത്താവ് ആ ശരീരത്തെ ഉളവാക്കിയത്. കർത്താവിന്റെ അനാദി നിർണയമായിരുന്നു. കർത്താവിന്റെ മുഴുവൻ ആലോചനയെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ഹൃദയത്തിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഒരു ആലോചനയാണ്. അത് ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിലൂടെ കർത്താവിന് അതിന്റെ അടിസ്ഥാനം ഇടാനായിട്ട് കഴിഞ്ഞു. എന്നാൽ അപ്പോസ്റ്റോലിക് ടീച്ചിങ്ങിൽ കൂടി അത് ആ സഭയെ കർത്താവ് ബിൽഡ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതുപോലെ ആ അപ്പോസ്റ്റോലിക് ടീച്ചിങ്, ആ സൗണ്ട് ഡോക്ടറിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ക്രൂശിന്റെ വചനത്തിൽ കൂടിയായിരുന്നു അപ്പോസ്തലന്മാർ ആ സഭയെ ശരീരമായിട്ട് നിലനിർത്തിയിരുന്നത്, ഇല്ലെങ്കിൽ കർത്താവാണ് നിലനിർത്തുന്നത്. അപ്പോസ്തലന്മാരെ കർത്താവ് അതിനുവേണ്ടി യൂസ് ചെയ്തത്. എന്നാൽ അപ്പോസ്തോലിക് കാലഘട്ടം കഴിയുമ്പോൾ ആ ക്രൂശിന്റെ മെസ്സേജ് പതുക്കെ പതുക്കെ ഡിക്ലൈൻഡ് ആവുകയും അങ്ങനെ ഈ ദൈവസഭ എന്ന ജൈവശരീരം, ആ ലിവിംഗ് ഓർഗാനിസം, ഒരു ഓർഗനൈസേഷനിലേക്ക്, ഒരു ഡെഡ് ഓർഗനൈസേഷൻ എന്ന ലെവലിലേക്ക് മാറുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ ഒരു ഡ്രിഫ്റ്റ് നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിച്ചു, വളരെ ഡീറ്റെയിൽ, അല്ലെങ്കിൽ അതിന്റെ അപ്പോസ്തോലിക് കാലഘട്ടത്തിന്റെ അവസാനം മുതൽ ഇന്നു വരെയുള്ള ആ ചരിത്രങ്ങൾ കൂടി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പോയിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാം പറഞ്ഞിരുന്നു, അതിന്റെ ആ കോർ കാര്യം എന്ന് പറഞ്ഞിരുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശമായിരുന്നു. അവരുടെ സെൻട്രൽ ആ ഉപദേശത്തെ ചുരുക്കി അവർ പറഞ്ഞിരിക്കുന്നത് ക്രൂശിന്റെ വചനമെന്നാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരുന്നത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ക്രൂശിന്റെ വചനം നശിച്ചുപോകുന്നവർക്ക് ഉദ്ഘോഷമാകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിലാണ് ഇവർ ഇതിനെ സെന്റർ ചെയ്തിരുന്നത്. എന്നിട്ട് അതിനെയാണ് ഒരു സൗണ്ട് ഡോക്ടറിൻ എന്നുള്ള നിലയിൽ അവർ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ പറഞ്ഞിരുന്നു, ഈ സൗണ്ട് ഡോക്ടറിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു കാര്യമുണ്ട്, അത് ഫോൾസ് ഡോക്ടറിൻ ആണ്, അല്ലെങ്കിൽ ടോക്സിക് ഡോക്ടർ എന്നുള്ള രീതിയിൽ പറയാം. എന്നിട്ട് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ കൂടുതൽ ഇന്ന് ഒന്ന് എംഫസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ ഒരു വിഷയം ഈ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചതല്ല. ഞാൻ വീണ്ടും അത് ഞാൻ പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ആ മെയിൻ സബ്ജക്റ്റിൽ തന്നെ നിൽക്കാനായിട്ട് ഞാൻ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ചിന്തിച്ചത്. പക്ഷേ വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി ഒരു പറയണമെന്നുള്ള ആവശ്യബോധം എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് കൂടുതലായിട്ട് വിശദീകരിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 3 ഭാഗമായിട്ടാണ്, ദേഹം, ദേഹി, ആത്മാവ്. അതായത് അങ്ങനെ 3 ഭാഗമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ ആ ഒരു ശരീരത്തെ ഉപമിച്ചുകൊണ്ടാണ് ദൈവസഭയെ കർത്താവ്, അല്ലെങ്കിൽ പൗലോസിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തുന്നത്. അതായത് മനുഷ്യന്റെ ഈ 3 ഭാഗത്തെയും തെറ്റായിട്ടുള്ള രീതിയിലും ശരിയായിട്ടുള്ള രീതിയിലും അഫക്ട് ചെയ്യുന്ന 2 കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അന്നേരം നമ്മുടെ ഫിസിക്കൽ ശരീരത്തെ നമ്മൾ ആരോഗ്യമില്ലാത്തതാക്കി തീർക്കുന്നു, രോഗാതുരമാക്കി തീർക്കുന്നത് ടോക്സിക് ഫുഡുകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത്. അത് നമ്മുടെ ശരീരത്തെ വീക്കാക്കും. അതേസമയം തന്നെ ഓർഗാനിക് ഓർഗാനിക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഹെൽത്തി ഫുഡ് നമ്മളെ നറിഷ് ചെയ്യും, അല്ലെങ്കിൽ ന്യൂട്രീഷൻ നമ്മൾക്ക് ആവശ്യമുള്ള ആരോഗ്യം തരും. അന്നേരം മാൽന്യൂട്രീഷൻ ഒരു പ്രോബ്ലമാണ്, നമുക്ക് ആരോഗ്യം ലഭിക്കുകയില്ല. ടോക്സിൻ ഒരു പ്രോബ്ലമാണ്, അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും. ഈ രണ്ട് കാര്യങ്ങൾ, ടോക്സിൻസ് അവോയ്ഡ് ചെയ്യണമെന്നും ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണമെന്നും ഉള്ളത് നമ്മുടെ ഒരു ഫിസിക്കൽ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് ദൈവം അതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുകയും ചെയ്യുന്നു. ദൈവം അതിനെ ഇഗ്നോർ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ അത് ചിന്തിക്കണം. നമുക്ക് ഒരു ദൈവത്തിന്റെ വേല ചെയ്യണമെങ്കിലും കർത്താവിന്റെ ഇഷ്ടം ഭൂമിയിൽ നമുക്ക് നിവർത്തിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. നമുക്ക് ശരീരത്തിന് ആരോഗ്യമില്ലാതെ നമുക്ക് ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്കത്തില്ല. അന്നേരം നമ്മൾ ജീവിക്കുന്ന ഈ ശരീരത്തിലാണ്, അന്നേരം അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ദേഹിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. നേരെ ഞാൻ പറഞ്ഞു, നമ്മുടെ ദേഹിയെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്ന അനേക കാര്യങ്ങളുണ്ട്. നമ്മളുടെ മീഡിയകളിൽ കൂടി, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മളുടെ അകത്തേക്ക് അത് കയറുകയും ആ ടോക്സിക് മെസ്സേജുകൾ, നെഗറ്റീവ് മെസ്സേജുകൾ, ഡിസ്കറേജിംഗ് ആയിട്ടുള്ള മെസ്സേജുകൾ, നമ്മളെ തളർത്തി കളയുന്ന പല കാര്യങ്ങളും, ഇത് നമ്മൾ ചിന്തിക്കുകയും നമ്മൾ അതിൽ മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഡിപ്രഷനിലേക്ക്, നമ്മളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകാം. പൗലോസ് തന്നെ അത് പറയുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കണമെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഉത്തമമായി ചിന്തിക്കണം, നല്ല കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് പറയുന്നത്. അന്നേരം നമ്മുടെ മൈൻഡ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മൈൻഡിനെ എൻകറേജ് ചെയ്യുകയും എഡിഫൈ ചെയ്യുകയും എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന്റെ ആവശ്യമുണ്ട്. നമുക്കിവിടെ പല കാര്യങ്ങളും നമുക്ക് അറിയേണ്ട കാര്യമുള്ളതുകൊണ്ട്. എന്നാൽ ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മാവിനെയും രണ്ട് രീതിയിലും ഇതേപോലെ തന്നെ ശരീരത്തെയും ദേഹിയെയും എഫക്ട് ചെയ്യുന്ന പോലെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ സ്പിരിച്വലി നമ്മളെ എഫക്ട് ചെയ്യുമെന്ന് നമ്മൾ ദൈവനെ പഠിപ്പിക്കുന്നു. അത് ദേഹിയിലെ ചില കാര്യങ്ങളല്ല സ്പിരിച്വലായിട്ട് എഫക്ട് ചെയ്യുന്നത്, സ്പിരിച്വൽ എന്ന കവറിൽ തന്നെ വരുന്ന ചില കാര്യങ്ങളാണ് നമ്മളെ സ്പിരിച്വലായിട്ട് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൽ നമുക്കൊരു ഡിസേൺമെന്റിന്റെ ആവശ്യം ഏറ്റവും വരുന്നത്. അന്നേരം നമ്മുടെ ദേഹിയെയും ദേഹത്തെയും നെഗറ്റീവായിട്ടുള്ള, ടോക്സിക് ആയിട്ടുള്ള ഫുഡും ടോക്സിക് ആയിട്ടുള്ള ഇൻപുട്സും എഫക്ട് ചെയ്യുന്ന പോലെ ടോക്സിക് മെസ്സേജസ് ഇല്ലെങ്കിൽ ഫോൾസ് ഡോക്ട്രിൻ അത് നമ്മളെ ആത്മീയമായിട്ട് നശിപ്പിക്കുന്നതാണ്. അതേസമയം സൗണ്ട് ഡോക്ടർ നമ്മളെ ബിൽഡ് ചെയ്യുന്നതാണ്. വളരെ കൃത്യമായിട്ട് അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ വാക്യങ്ങൾ ഞാൻ എടുത്തതാണ്, എങ്കിലും ഞാൻ ഒരു റെക്കോർഡിംഗിൽ അത് മിസ്സിംഗ് ആയി പോവുകയും അത് റീഎംഫസൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ വീണ്ടും എടുക്കുകയാണ്. രണ്ട് തിമോത്തിയോസ് അതിന്റെ 4:3 അല്ലെങ്കിൽ 1 തിമോത്തിയോസ് 4:2 സൗണ്ട് ഡോക്ടറിനെ പറ്റി പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 4:6 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് നീ സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വേണ്ടത്തല്ല. ഈ സതുപദേശം എന്നുള്ളത് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്ലി നറിഷ്ഡ് ഓൺ ദ വേർഡ്സ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഓഫ് ദ സൗണ്ട് ഡോക്ടറിൻ വിച്ച് യു ഹാവ് ബീൻ ഫോളോയിങ്. അന്നേരം അവിടെ പറഞ്ഞിരിക്കുകയാണ് സൗണ്ട് ഡോക്ടറിനും എന്ന് പറഞ്ഞിരിക്കുന്ന സൗണ്ട് ഡോക്ടർ അല്ലെങ്കിൽ വേർഡ്സ് ഓഫ് ഫെയ്ത്ത് നിന്നെ എന്ത് ചെയ്യും, നറിഷ് ചെയ്യും. കോൺസ്റ്റന്റ്ലി നിങ്ങൾ നിന്നെ നറിഷ് ചെയ്തുകൊണ്ടേയിരിക്കും, നിന്നെ ആരോഗ്യമുള്ളതായിക്കൊണ്ട് തീർക്കും. ആ അങ്ങനെയുള്ള നറിഷ്മെന്റ് സൗണ്ട് ഡോക്ടറിന് ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്, ഓർഗാനിക് ഫുഡ് പോലെ, ഹെൽത്തി ഫുഡ് പോലെ നമ്മൾ കഴിക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും വേണം. നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രം പോലെ ഇത് നമ്മൾ അഭ്യാസത്തിലേക്ക് കൊണ്ടുവരണം. അതായത് അവിടെയും ഒരു കമ്പാരിസൺ ശാരീരിക അഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബോഡിലി ഡിസിപ്ലിൻ, ശാരീരഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ. ബോഡിലി ഡിസിപ്ലിൻ ഈസ് ഓൺലി ഓഫ് ലിറ്റിൽ പ്രോഫിറ്റ്. ലിറ്റിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, കാരണം അത് ഈ ലോകത്തിൽ മാത്രമുള്ളതാണ്. നമ്മുടെ ബോഡി, നമ്മൾ ഫുഡ് കഴിക്കുന്നതോടുകൂടി നമ്മൾ ഫിസിക്കലി എക്സസൈസ് ചെയ്യുകയും ബോഡി ഫിറ്റായിട്ടിരിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമായിട്ട് മുമ്പോട്ട് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക്, നമ്മുടെ പ്രായമാകുമ്പോൾ നമുക്ക് നിൽക്കണമെങ്കിൽ, നമുക്ക് ദൈവീയ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമ്മളെ ഒരു ഡിസിപ്ലിനും ആവശ്യമുണ്ട്. ഫുഡ്, നല്ല ഫുഡ് കഴിക്കും, ടോക്സിക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇതാണ് ഫിസിക്കൽ. അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് പറയാണ്, നമ്മളുടെ കേൾക്കുന്ന മെസ്സേജുകൾ നമ്മൾ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ദൈവഭക്തി പ്രാക്ടീസ് ചെയ്യുകയാണ്. അന്നേരം അത് ഗോഡ്ലി ഡിസിപ്ലിനിലേക്ക് വരികയാണ്. ബോഡ്ലി ഡിസിപ്ലിൻ ഈസ് ഓൺലി ഫോർ ലിറ്റിൽ പ്രോഫിറ്റ്, ബട്ട് ഗോഡ്ലിനെസ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ഓൾ തിങ്സ് എന്ന് പറയാണ്. നമുക്ക് എന്നേക്കുമായിട്ടും നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഡോക്ടർ നമ്മളെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. നമ്മളുടെ ടെസ്റ്റുകൾ വരുമ്പോൾ, നമ്മൾക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ, നമ്മൾ കേട്ട ആ ഉപദേശം നമ്മളെ അതാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും പാപത്തെ വിജയിക്കാനായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എക്സസൈസ് ആയിട്ട് നിങ്ങൾക്കത് മാറുകയും ചെയ്യും. നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ സോറി സ്പിരിച്വലി നിങ്ങൾ ഹെൽത്തി ആയി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇതിലൊരു ഡേഞ്ചറാണ് ഞാൻ ഇന്ന് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു ഈ ഇതിലൊരു ഡിസേൺമെന്റിന്റെ ആവശ്യമുണ്ട് നമുക്ക്. നമുക്ക് ആ ഒരു ഡിസേൺമെന്റ് ഇല്ല എങ്കിൽ, ഡിസേൺമെന്റ് ഇല്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്പിരിച്വൽ ആണ് എന്ന ലെവലിൽ നമ്മളിത് കേട്ടുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ഈ ഫോൾസ് ഡോക്ടറിനും ടോക്സിക് മെസ്സേജിനും ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഈ ജങ്ക് ഫുഡ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടേസ്റ്റ് ബഡ്സിന് വ്യത്യാസം വരികയും നമുക്ക് നല്ല ഫുഡും ജങ്ക് ഫുഡും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പോലും കഴിയത്തില്ല. അതേസമയം നമ്മൾ ശരിയായിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു തെറ്റായിട്ടുള്ള ഫുഡ് നമ്മുടെ ബോഡി തന്നെ നമ്മളെ റെസ്പോണ്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും, ഇത് ശരിയല്ല, നിനക്ക് കഴിക്കാൻ ഇത് പാടില്ല എന്നുള്ളത്. പക്ഷെ നമ്മളൊരു ജങ്ക് ഫുഡിന്റെ ഒരു അടിമയാണെങ്കിൽ, നമ്മൾ ഒരു പ്രോപ്പർ ഫുഡ്, ഞാനിതൊന്നും ഒരു ശാരീരികമായിട്ടുള്ള കാര്യത്തിന് ഒരു എംഫസൈസ് കൊടുക്കാനായിട്ട് പറയുന്നതല്ല, നിങ്ങൾ ചിന്തിക്കരുത്, ഞാനൊരു സ്പിരിച്വൽ കാര്യം പറയാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് എന്ന രീതിയിൽ പറയുന്ന മാത്രമേ ഉള്ളൂ. അന്നേരം നമ്മുടെ ബോഡി തന്നെ നല്ല ഫുഡ് നമ്മൾ കഴിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തെറ്റായിട്ടുള്ള ഫുഡിനെ പറ്റിയുള്ള സിഗ്നൽ തരും. പക്ഷെ നമ്മൾ തെറ്റായിട്ടുള്ള ഫുഡ് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ബോഡിക്ക് തന്നെ ആ ഡിസേൺമെന്റ് നഷ്ടപ്പെടും, ഏതാണ് ശരിയായിട്ടുള്ള ഫുഡ് ഏതാണ് തെറ്റായിട്ടുള്ള ഫുഡ് എന്നുള്ളത് ഡിസേൺമെന്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, നമുക്ക് നല്ല ഫുഡിനെ നമ്മുടെ ബോഡി റിജക്ട് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ താല്പര്യമില്ലാതായി തീരുകയും ചെയ്യും. ഇതേപോലെ തന്നെ നമ്മൾ ഡിസേൺമെന്റ് ഇല്ലാതെ എല്ലാ വചനങ്ങളും ദൈവത്തിൻ്റെതിൽ നിന്നാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡിസൈൻമെന്റ് നശിപ്പിക്കുകയും നമ്മൾക്ക് നല്ല മെസ്സേജ് ഏതാണ് തെറ്റായിട്ടുള്ള മെസ്സേജ് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതായി തീരുകയും ചെയ്യും. ഇതൊരു പ്രോബ്ലമാണ്. ഞാൻ എന്റെ ഈ മെസ്സേജിൽ കൂടി ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഒരു നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന്റെ ലെവൽ ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം പല ആൾക്കാർക്കും ഒരു ഡിസേൺമെന്റ് ഇല്ലാതെ ഏതാണ് തെറ്റ് ഏതാണ് ശരി, ദൈവോചനം എടുത്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കുന്ന ഒരു ഡിസേൺമെന്റ് ഇല്ലാത്ത വിശ്വാസമുണ്ട്. ഇത് വളരെ വളരെ പതറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇന്നത്തെ സഭകളുടെ അടിസ്ഥാന പ്രശ്നമാണ്, പലപ്പോഴും എൽഡേഴ്സിന്റെയും പ്രശ്നം ഇതാണ്. അന്നേരം ഇത് എനിക്ക് പലപ്പോഴും എങ്ങനെയാണ് ഇത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്, ഒരു വ്യക്തിക്ക് ശരിയായിട്ടുള്ള മെസ്സേജ് മനസ്സിലാവുന്നില്ല എന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു മെസ്സേജ് ഒരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്കത് യാതൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്കത് എത്ര നേരം സമയം എടുത്തു വേണമെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്കറിയാം ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല, കാരണം എന്റെ ടൈമിന്റെ ലിമിറ്റേഷൻ ആണത്. കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് കഴിയത്തില്ല ആ സമയത്തിനുള്ള, അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്തത്. പക്ഷെ ഒരാൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ്, എന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതൊരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല. അന്നേരം നമുക്കൊരു മെസ്സേജ് മനസ്സിലാവുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ കണ്ടം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്നെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മെസ്സേജ് മനസ്സിലാകുന്നു എന്ന് പറയുന്ന ചില ആൾക്കാർ ചിലപ്പോൾ എന്റെ അടുത്ത് പറയും ബ്രദറിന്റെ മെസ്സേജ് പോലെ തന്നെ വേറൊരു മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് എനിക്ക് ചിലപ്പോൾ തരികയോ പറയുകയോ ചെയ്യും. ഞാനത് കേട്ടു നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചിലപ്പോൾ ഓപ്പോസിറ്റ് സ്പിരിറ്റിലുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിന് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിരിക്കും. ഞാൻ അഗൈൻ ഇത് ആൾക്കാരെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, എനിക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കാം, എന്നിട്ട് പലപ്പോഴും എനിക്കിത് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഡിസേൺമെന്റിന്റെ ആവശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇതൊരു സ്പിരിച്വൽ മെച്ചൂറിറ്റിയുടെ ഭാഗമായിട്ട് ഡിസേൺമെന്റ് എപ്പോഴും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിത് മുമ്പ് പറഞ്ഞിരുന്നു എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും എബ്രായ ലേഖനം അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് ഈ കാര്യം തന്നെ പറയുന്നുണ്ട്. എബ്രായ ലേഖനം ഞാൻ എടുത്ത കാര്യങ്ങൾ വീണ്ടും റീഎംഫസൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. എബ്രായ ലേഖനം അതിന്റെ 5:13-14 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചിരുവാൻ ആവശ്യമായി വന്നിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് പാൽ കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനായിട്ട് അവൻ ശിശുവല്ലോ. അന്നേരം ഹീസ് എൻ ഇൻഫന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇൻഫന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ശരി, അവർക്ക് അവരുടെ സ്പിരിച്വൽ മെച്ചൂറിറ്റി ഡിസേണിംഗിലേക്ക് വരാൻ വേണ്ടി അവരെ എൻകറേജ് ചെയ്യുന്നതാണ്. എന്നിട്ട് പറയുകയാണ് കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ കഴിയുകയുള്ളൂ എന്ന് പറയാൻ. ബട്ട് സോളിഡ് ഫുഡ് ഈസ് ഫോർ മെച്ചുവർ. സോളിഡ് ഫുഡ് എന്ന് പറയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നതും ഇല്ലെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് സൗണ്ട് ഡോക്ടർ എന്ന് പറയുന്നത് എല്ലാം ഒരേ കാര്യമാണ്. സോളിഡ് ഫുഡ് ഈസ് ഫോർ ദ മെച്ചുവർ ഹു ബിക്കോസ് ഓഫ് പ്രാക്ടീസ് ഹാവ് സെൻസസ് ട്രെയിൻ ടു ഡിസേൺ ഗുഡ് ആൻഡ് ഈവിൾ. ഇവരുടെ സെൻസസ് ട്രെയിൻഡ് ആണ്. എങ്ങനെയാണ് സെൻസസ് ട്രെയിൻഡ് ആവുന്നത്? ഇവര് ഈ കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെ വിവേചിക്കാനായിട്ട്, ഗുഡും ഈവിളും തമ്മിൽ വിവേചിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നു. അതായത് ഈ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഈ ഗുഡും ഈവിളും വിവേചിക്കാൻ ശരിക്കൊരു സ്പിരിച്വൽ ഇതിന്റെ ആവശ്യമില്ല ശരിക്കും, അല്ലെ? നമ്മുടെ ബുദ്ധിയിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഒബ്വിയസ് ആയിട്ടുള്ള ഗുഡും ഈവിളും നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് കഴിയും, അല്ലെ? ഡയറക്ട്ലി ഒരു തെറ്റ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് തന്നെ തിരിച്ചറിയാം. ശരിക്കും ബുദ്ധിമാന്മാരായിട്ടുള്ള രക്ഷിക്കപ്പെടാത്ത ആൾക്കാർക്ക് പോലും ചിലപ്പോൾ തെറ്റായിട്ടുള്ള മെസ്സേജുകൾ ഡിസൈൻ ചെയ്യാനായിട്ട് കഴിയും. ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ എക്സാമ്പിളിലേക്കും പേഴ്സണൽ ആയിട്ടുള്ള എക്സാമ്പിളിലേക്കും പോകാനായിട്ട് ആഗ്രഹിക്കുകയെങ്കിൽ ഞാൻ പറയണം, എന്റെ ഫാദറിലോ യൂസിയുടെ ഫാദർ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, എന്തെങ്കിലും രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് ഒരു ചർച്ചിലോ എല്ലാം വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്പിരിച്വലായിട്ടുള്ള ആളേക്കാൾ കൂടുതൽ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതൊരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആണ്, അത് ആത്മീയ ഡിസൈൻമെന്റ് ഒന്നുമില്ല. കാരണം ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഡീപ്പായിട്ടുള്ള അറിയത്തില്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ അവരുടെ തലമുറയിൽ ബുദ്ധിയുള്ളവരാണെന്ന് പറയുന്നത്. അതിന് ബുദ്ധി ഉപയോഗിച്ച് നമുക്കൊരു ഡിസൈൻമെന്റ് ഉണ്ട്, അത് വളരെ ക്ലിയർ ആയിട്ടുള്ള നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ടാണ്. പക്ഷേ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്പിരിച്വൽ ഡിസൈൻമെന്റ് ആവശ്യമുള്ളത് എവിടെയാണ്? സ്പിരിച്വൽ ഡിസൈൻമെന്റ് ആവശ്യമുള്ളത് ശരിയാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു മെസ്സേജിൽ നിന്ന് തന്നെ, അതിൽ നിന്ന് തന്നെ തെറ്റും ശരിയും ഡിസൈൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരും പലപ്പോഴും. അതാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. അത് നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ട്രെയിൻഡ് ആവുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടോക്സിൻ മെസ്സേജും മറ്റും തമ്മിൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. ഇത് നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യമായിട്ട് പറയുന്നു. ഇതൊരു സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ ആവശ്യമായിട്ട് തന്നെ പറയുന്നു. ഞാൻ വാക്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു മാത്രമേ, എഫ് എസ് ലേഖനം 4:13-14 പറഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാവരും ആ മെച്യൂറിറ്റിയിലെത്തുമ്പോൾ നമ്മൾ എന്താവുകയല്ലെന്ന് പറഞ്ഞു, നമ്മൾ ഉപദേശത്തിന്റെ കാറ്റിലാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായി തീരാതെ നമ്മൾ മെച്യൂർ ആവുകയെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമുക്ക് ഈ ഉപദേശത്തിന്റെ കാറ്റുകളിൽ ഈ ഡിസേൺമെന്റ് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശിശു എന്ന അവസ്ഥയിൽ തന്നെ നിൽക്കും. അപ്പൊ പിന്നെ നമുക്ക് ആൾക്കാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് കലപ്പാല കാര്യങ്ങളും പറഞ്ഞു തരേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ സെൻസസ് കൊണ്ട് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ അതിന്റെ 2:15 ആത്മീയനെ പറ്റി പറയുമ്പോൾ പറയണം, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നവനാകുന്നു എന്ന് പറയാണ്. ഫിലിപ്പ് ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പൗലോസിന്റെ പ്രാർത്ഥന പറയാണ്, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിഞ്ഞിട്ട് നിങ്ങൾ സകല പരിജ്ഞാനവും പ്രാപിച്ചിട്ട് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ ബ്ലെയിംലെസ് ആവണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണക്ട് ആണ്. അന്നേരം ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ ബ്ലെയിംലെസ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിജ്ഞാനം ഉണ്ടാവണം. പരിജ്ഞാനം നിങ്ങൾ ഉണ്ടാവുമ്പോൾ, ഇവിടെയും പരിജ്ഞാനപൂർത്തിയെ പറ്റിയാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, മെച്യൂറിറ്റി. അന്നേരം പരിജ്ഞാനം നിങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഡിസേൺമെന്റും കൂടും. ഈ ഡിസേൺമെന്റ് ഒരു ആവശ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇവിടെയാണ് നമുക്ക് എപ്പോഴും ആ ഒരു പ്രോപ്പർ ഡിസേൺമെന്റ് ഇല്ലാതെ പോകുമ്പോഴുള്ള പ്രോബ്ലം വരുന്നത്. അന്നേരം എപ്പോഴും രണ്ട് തരത്തിൽ നമ്മൾ ദൈവവചനത്തെ ഡിസൈൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഡോക്ടറിനലി നമ്മൾ ഡിസേൺമെന്റ് ഉള്ളവരായിരിക്കണം. പറയുന്ന ഉപദേശം ദൈവവചന പ്രകാരമുള്ളതാണോ എന്നുള്ളത് ആര് പറഞ്ഞാലും, ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എംഫസൈസ് ചെയ്യുകയാണ്, ഈ പറയുന്ന വ്യക്തികളിൽ ചില വ്യക്തികൾ അവരുടെ ഇന്റൻഷൻ തന്നെ തെറ്റായിരിക്കും. അവർ ഇന്റൻഷൻ തന്നെ ആൾക്കാരെ കളിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഫ്രോഡുകളുണ്ട്, ക്രിസ്തീയ ലോകത്തിൽ ഉണ്ട് ആൾക്കാരെ. അത് അപ്പോസ്തലന്മാർ വളരെ കൃത്യമായിട്ട് അവരെ പറ്റി വാൺ ചെയ്യുന്നുണ്ട്. വീടുകളിൽ നൂണ് കടക്കുകയും വിധവമാരെ കൈവശമാക്കുകയും ദ്രവ്യാഗ്രഹത്താൽ നിങ്ങളെ വിറ്റുകളയും ചെയ്യുന്ന ശാപയോഗ്യർ എന്നൊക്കെ പറഞ്ഞ കണ്ട വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന വളരെ ഡിസെപ്റ്റീവായിട്ടുള്ള ഫ്രോഡുകളുണ്ട് ക്രിസ്തീയ ലോകത്തിൽ. എന്നാൽ അങ്ങനെ അല്ലാത്ത ആൾക്കാരുമുണ്ട്. പക്ഷെ അവർ ആത്മാർത്ഥതയോടെയാണെങ്കിലും അവരും ഈ രീതിയിൽ ആൾക്കാരെ തെറ്റിച്ചു പറയാൻ, അവരുടെ മെസ്സേജുകൾ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാലും വളരെ ഡിസേൺമെന്റ് ഉള്ള ആവശ്യമാണ്. ഇപ്പൊ ഒരു ശരിയായുള്ള ഒരു വ്യക്തിയിൽ കൂടി പോലും തെറ്റായിട്ടുള്ള മെസ്സേജ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അന്നേരം എങ്ങനെയാണ് നമ്മൾ ഡിസേൺമെന്റ് ആവശ്യമുള്ളത്, ഏത് രീതിയിലാണ്? അന്നേരം അപ്പോസ്തല പ്രവൃത്തി 17-ാമത്തെ അധ്യായത്തിന്റെ, ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ബേസിക് മെസ്സേജിൽ നിന്ന് മാറിയാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു കാര്യം ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു എഫക്ട് ഉണ്ടാവുകയില്ല. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാതെ നമ്മൾ പണിയുന്നിടത്ത് രണ്ടുകൂടെ മിക്സ് ആയി പോകുമ്പോൾ ആൾക്കാർക്ക് അതിന്റെ ഒരു ഫുൾ എഫക്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നത് എനിക്ക്. അതാണ് ഞാൻ ഇവിടെ കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 17-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഈ ബെരോവയിലുള്ളവരെ പറ്റി ലൂക്കോസ് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, 17:11 പറയാണ്, ബെരോവയിലുള്ളവർ തെസ്ലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു. അന്നേരം തീർച്ചയായിട്ടും അവർ ഒരു വചനം ഒരു ദൈവദാസൻ സംസാരിക്കുമ്പോൾ ഇത് പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു അടുത്തൊരു സ്റ്റെപ്പിലൂടെ അവര് പോയി. അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ കൊണ്ട് പരിശോധിച്ചു പോന്നു. ഇവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമരാണ് എന്ന് പൗലോസ് പറയാണ്. പൗലോസ് അല്ല, ലൂക്കോസ് പറയാണ്. അന്നേരം നമ്മൾ പറയണം മനസ്സിലാക്കണം, ഈ ഒരാളേക്കാൾ മറ്റവർ ഉത്തമർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആൾക്കാർ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല. ബെറ്റർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആൾക്കാർ നല്ല ആൾക്കാർ തന്നെയാണ് അല്ലെ, അന്നേരം അവരെക്കാൾ ബെറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി. ഇപ്പൊ തെസലോനിക്കയുള്ളവരെക്കാൾ ബെരോവയുള്ളവർ ഉത്തമന്മാരായിരുന്നു. അന്നേരം തെസലോനിക്കയുള്ളവരും നല്ല നല്ലവർ തന്നെയായിരുന്നു. അന്നേരം തെസലോനിക്കയുള്ളവർ എങ്ങനെയാണ് ദൈവവചനത്തെ കൈക്കൊണ്ടെന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ?
പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊണ്ടു കഷ്ടതയിൽ ഇരുന്നപ്പോഴും.
നമുക്ക് ആ വാക്യം വേണമെങ്കിൽ എടുക്കാം. തെസലോനിക്കയിലെ എങ്ങനെ, ഒന്ന് തെസലോനിക്കയിൽ അതിന്റെ 2:13. ഏ അത് പറഞ്ഞത് ശരിയാണ്. 2:13 പൗലോസ് അവരെ പറ്റി പറയുന്നുണ്ട്. ആ വാക്യം എനിക്ക് എടുത്ത് വായിച്ച മനസ്സിലായി. അവിടെ പറഞ്ഞിരിക്കുകയാണ്,
ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത്
വചനമായിട്ട് തന്നെ അവർ കൈക്കൊണ്ടു. അന്നേരം അവരോട് പറഞ്ഞിരിക്കുകയാണ്, തെസലോനിക്കയിലുള്ളവർ പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അത് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലായിരിക്കുന്ന പോലെ, അത് ശരിയായിട്ടുള്ള ദൈവവചനമാണ്, ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു അല്ലേ. എന്നിട്ട് ദൈവവചനമായിട്ട് തന്നെ അവർ കൈക്കൊണ്ടു എന്നുള്ളത് നല്ല കാര്യമാണ്. എന്നാൽ എന്താണ് അതിനേക്കാൾ നല്ലൊരു കാര്യം ബെരോവയുള്ളവർ ചെയ്തു? അവരത് പൗലോസ് പ്രസംഗിച്ചത്, അന്നേരം ആളെയല്ല അവർ ജഡ്ജ് ചെയ്തത്, ആളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ വചനത്തെ അവർ തിരുവെഴുത്തുകൊണ്ട്, അന്നുണ്ടായിരുന്ന അവരുടെ തിരുവെഴുത്തിന്റെ കൊണ്ട് അവർ പരിശോധിച്ചു. എന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്കൊരു, ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ചില വ്യക്തികൾ ദർ ഫ്രോഡ്സ്, അവരെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ശരിയായിട്ടുള്ള വ്യക്തികൾ പറയുമ്പോൾ പോലും ആ മെസ്സേജ് നമ്മൾ വെരിഫൈ ചെയ്യണം, അവരെ ജഡ്ജ് ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പൗലോസ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്, 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ ദൈവസഭയിലെ പ്രവചനത്തെ പറ്റി പറയുമ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഒരുവൻ പ്രവചിക്കുമ്പോൾ ബാക്കിയുള്ളവർ ഉപേക്ഷിക്കട്ടെ എന്ന് പറയാണ്. 1 തെസലോനിക്കർ, ഇതേ തെസലോനിക്ക ലേഖനം തന്നെ, ഇതേ കാര്യം തന്നെ പൗലോസ് ഇവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഇവരുടെ അടുത്ത് തെസലോനിക്ക ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറയാണ്. 1 തെസലോനിക്കർ 5:21 വരുമ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, ഡു നോട്ട് ഡിസ്പൈസ് ദൈവത്തിന്റെ അരുളപ്പാട്. പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി പറയുന്ന പ്രവചനമൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന ആ പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലതും മുറുകെ പിടിക്കുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് ഡിസ്പൈസ് പ്രോഫസീസ് ബട്ട് ടെസ്റ്റ് എവറിത്തിങ്. ഈ ടെസ്റ്റ് എവറിത്തിങ് എന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ് പറയുന്നതിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് അന്നുണ്ടായിരുന്ന തിരുവെഴുത്തോട്ട് പരിശോധിക്കണം. ഇന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ഇന്നുള്ള തിരുവെഴുത്ത് കൊണ്ട് തന്നെ പരിശോധിക്കണം. ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെ പരിശോധിക്കണമെന്ന് തന്നെയാണ് ഞാൻ നിങ്ങളുടെ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ആ രീതിയിൽ ഒരു വിവേചനവുമില്ലാതെ എടുക്കരുത്. കാരണം എന്റെ ഇന്റൻഷൻ നല്ലതാണെങ്കിലും ഞാൻ പറയുന്നതിലും ചിലപ്പോൾ തെറ്റുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ അത് ഒരു നമുക്കെല്ലാവർക്കും വേണ്ടിയ ഒരു കാര്യമാണ് ഇത്. പക്ഷേ ഈ ഡിസൈൻമെന്റ് കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം തിരുവെഴുത്ത് കൊണ്ടാണ് നമ്മളിത് ഇതിനെ വിവേചിക്കുന്നത്. എന്നാൽ ഒരു തിരുവെഴുത്ത് കൊണ്ട് ഡോക്ടറിനെ മാത്രമല്ല സ്പിരിറ്റിനെയും, പ്രസംഗിക്കുന്ന വ്യക്തികളുടെ സ്പിരിറ്റിനെയും ടെസ്റ്റ് ചെയ്യണം ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. അന്നേരം അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ പറയുകയാണ്, 1 യോഹന്നാന്റെ 4 അധ്യായത്തിന്റെ ഇതിന്റെയൊക്കെ കോണ്ടക്സ്റ്റ് ദൈവവചനം ഈ മെസ്സേജുകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് യോഹന്നാനും പറഞ്ഞിരിക്കുന്നത്. 1 യോഹന്നാൻ അതിന്റെ 4:1 പറഞ്ഞിരിക്കുകയാണ്, എല്ലാ ആത്മാക്കളെയും പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ, ഏത് ആത്മാവിനെയും വിവേചിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. അന്നേരം ടെസ്റ്റ് ദ സ്പിരിറ്റ്സ്. അന്നേരം സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡീമൺ സ്പിരിറ്റ് പൊസസ്ഡ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ആ വ്യക്തി പറയുന്ന സ്പിരിറ്റും കൂടി ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് രീതിയിൽ നമ്മൾ ഈ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അന്നേരം ഇതിലേക്ക് പോകുമ്പോഴേക്കും ഇതെങ്ങനെയാണ് നമുക്ക്, നമ്മൾക്ക് ഡോക്ടറിൻ നമുക്ക് തിരുവെഴുത്ത് വെച്ച് തന്നെ നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയുന്നു. സ്പിരിറ്റ് എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്, അതിനുവേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോഴേക്കും യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പലതും ഉപദേശിച്ചു തരും എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ടീച്ച് ചെയ്യും ഏതാണ് തെറ്റ്. അന്നേരം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ സിഗ്നൽ തരും. നിങ്ങളൊരു ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സിഗ്നൽ തരും. ഞാനിത് ഈ വാക്യം വീണ്ടും എടുത്ത് വിശദീകരിക്കാം. 1 യോഹന്നാൻ അതിന്റെ 2:27 പറയുകയാണ്, നിങ്ങൾ പ്രാപിച്ച അഭിഷേകം തന്നെ നിങ്ങൾ വസിക്കുന്നു, ആരും നിങ്ങളെ ടീച്ച് ചെയ്യാൻ ആവശ്യമില്ല. അവിടെ ആ കോണ്ടക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ആരും ദൈവനം പഠിപ്പിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായിട്ടുള്ള സ്പിരിറ്റിനെ വിവേചിക്കാൻ, കള്ള തരത്തിലുള്ള സ്പിരിറ്റിനെയോ ഇല്ലെങ്കിൽ കള്ളത്തരത്തിലുള്ള കാര്യങ്ങളോ വിവേചിക്കാനായിട്ട് നിങ്ങളിലുള്ള കള്ളത്തരം എന്നുള്ള വാക്കിനേക്കാൾ ഉപരി ചിലപ്പോൾ റോങ് സ്പിരിറ്റിൽ പറയുന്ന കാര്യങ്ങളെ വിവേചിക്കാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. അത് അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചിരിക്കാലും അത് പോഷകല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ച പോലെ അവനും വസിക്കും. അതിന് കർത്താവിൽ വസിക്കുന്ന ഒരു വ്യക്തിയിൽ, കർത്താവിൽ കണ്ടിന്യൂസ് ആയിട്ട് വസിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിക്കുടെ സ്പിരിച്വൽ ഡിസേൺമെന്റ് കൊടുക്കുകയും ആ ഡിസേൺമെന്റിൽ കൂടി ഈ വ്യക്തിക്ക് കാര്യങ്ങൾ വിവേചിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർക്ക് ആ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിൽ എത്തിയില്ലാത്തടത്താണ് നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് പറയേണ്ടി വരുന്നത്. എന്നിട്ട് എഗെയിൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം പർട്ടിക്കുലർ എക്സാമ്പിൾസിലേക്കും ഉദാഹരണങ്ങളിലേക്കും പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണങ്ങൾ ലിമിറ്റഡ് ആണ്. ഞാനൊരു കുറച്ച് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരു ദൈവവചനം പരിശോധിക്കുമ്പോൾ ആ ഉദാഹരണത്തിൽ മാത്രം നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലല്ല, പക്ഷെ ഞാൻ കോമൺ ആയിട്ട് നമുക്ക് സാധ്യമാവും, നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ മാത്രം ഒരു സാമ്പിൾ പോലെ പറയാം. ഡോണ്ട് ലിമിറ്റ് ദിസ് ഇൻ ദിസ് എക്സാമ്പിൾസ്. അത് ഒരു മുൻകൂറായിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഇടയിൽ പലപ്പോഴും കാണുന്ന ചില തെറ്റായിട്ടുള്ള റോങ് ഡോക്ടറിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, റോങ് ആറ്റേൺ അല്ലെങ്കിൽ റോങ് സ്പിരിറ്റ്. ഞാൻ വീണ്ടും പറയട്ടെ, ശരിയായ ആൾക്കാർ പോലും ശരിയല്ലാത്ത സ്പിരിറ്റിൽ ചില കാര്യങ്ങൾ പറയുന്നത്, ചിലപ്പോൾ തെറ്റായിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്നത് നമ്മൾക്ക് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ചില പാറ്റേൺ ദൈവവചനത്തിൽ തന്നെ തന്നിരിക്കുന്ന ചില പാറ്റേൺസ് ഞാൻ പറയാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നാമത്, നമ്മളുടെ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൾച്ചർ വളരെയധികം നമ്മളെ സ്വാധീനിക്കും. നമ്മൾ ജനിച്ചു വളർന്ന കൾച്ചർ, നമ്മളെ നമ്മൾ കണ്ടു വളർന്ന രീതികൾ, ഇതെല്ലാം, നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നതുകൊണ്ട് നമ്മളുടെ പ്രസംഗങ്ങളിലും ഒരു റോങ് ആറ്റിറ്റ്യൂഡ്, റോങ് സ്പിരിറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന മലയാളി പ്രസംഗികളുടെ ഇടയിൽ, മലയാളി കൾച്ചറിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹ്യൂമിലിയേറ്റിംഗ് രീതിയിൽ പ്രസംഗിക്കുകയും പ്രത്യേകിച്ച് സ്ത്രീകളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രസംഗിക്കുകയും ചെയ്യുന്നത്. ഞാൻ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഒരു സ്ത്രീവിരുദ്ധത, സ്ത്രീകളെ മോക്ക് ചെയ്യുകയും ഡീഗ്രേഡ് ചെയ്യുകയും ഡിസോണർ ചെയ്യുകയും ചെയ്യുന്ന ടോക്സിക് മെസ്സേജുകൾ നമ്മളുടെ ഇടയിൽ വളരെയധികം പരക്കുന്നു. ഇതിനെപ്പറ്റി ഒരു ഡിസേൺമെന്റും ഇല്ലാതെ, ഇതിനെ കറക്റ്റ് ചെയ്യാൻ പോലും കഴിയാതെ ആൾക്കാർ അതിനെ സ്വീകരിക്കുന്നു. എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ദൈവവചനത്തിൽ വളരെ ക്ലിയറായിട്ട് പറയുന്ന ഒരു കൽപ്പനയാണ് പുരുഷന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരുടെ അടുത്ത് ഭാര്യമാരെ ഓണർ ചെയ്യണം. ഇത് എനിക്കറിയില്ല, ഇത് ആൾക്കാർ പ്രസംഗിക്കാറില്ല. സ്ത്രീകളെ ബഹുമാനിക്കണം, ഓണർ ചെയ്യണമെന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ടെന്ന് പലർക്കും അറിയത്തില്ല. ഒന്ന് പത്രോസ് അതിന്റെ 3:17 പറഞ്ഞിരിക്കുകയാണ്, വുമൺ മസ്റ്റ് ബി ഹോണേർഡ് ബിക്കോസ് ദേ ആർ ഈക്വൽ വിത്ത് മെൻ. എന്നിട്ട് ഈ കാര്യം ആൾക്കാർ മനസ്സിലാക്കി, അതൊരു കൽപ്പനയാണ്, അതിന്റെ കണ്ടീഷൻ നിങ്ങൾ അങ്ങനെ ഓണർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് സ്ത്രീകൾ കൃപയ്ക്ക് കൂട്ടവകാശിയായിരിക്കാൻ അവരെ ഓണർ ചെയ്യുക, അവരെ മാനിക്കുക, അവരെ ബഹുമാനിക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചില പ്രാസംഗികർ വളരെ രീതിയിൽ വൾഗറായിട്ടുള്ള രീതിയിൽ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഒരു ഞാൻ എക്സാമ്പിൾസ് പറയുന്നത് എന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരു പ്രാസംഗികൻ പറയ സ്ത്രീകളെ കഴുതയെന്ന് പബ്ലിക്കലി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ സ്ത്രീകളുടെ തലയിൽ തുണിയിട്ടില്ല, കറക്റ്റായിട്ട് തുണിയിട്ടില്ല എന്ന് പറഞ്ഞ കഴുതകളെന്ന് വിളിക്കുകയാണ്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഡിസേൺമെന്റ് ഇല്ല. എന്നാൽ ഈ ഒരു സ്ത്രീയെ, ഒരു സഹോദരനെയോ സഹോദരിയോ കഴുതയെന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നരകയോഗ്യമായിട്ടുള്ള പാപമാണ് ചെയ്യുന്നത് മത്തായിയുടെ സുവിശേഷം 6:10 യേശുക്രിസ്തു പറഞ്ഞു. നേരെ തലയിൽ തുണിയിടുന്നതാണോ, തലയിൽ തുടർന്ന് ഇച്ചിരി ശരിയായിട്ട് ആയിട്ടില്ലാത്തതാണോ നരകത്തിൽ പോകുന്നത്, ആ തലയിൽ തുണിയിടാത്ത ആ സ്ത്രീയെ കഴുതയെന്ന് വിളിക്കുന്നതാണോ നരകത്തിൽ പോകുന്ന പാപം? ഇതൊരു ടോക്സിക് മെസ്സേജ് അല്ല. ഇത് എന്തുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല? വേറൊരു പ്രസംഗം ഞാൻ പറയുകയാണ്, സ്ത്രീകളുടെ വസ്ത്രം ശരിയായില്ലെങ്കിൽ അവരെ ബ്ലേഡ് വെച്ചിട്ട് കീറിവിടണം. ഇതൊക്കെ സ്പിരിച്വൽ മലയാളി പ്രസംഗികൾ പ്രസംഗിക്കുന്നതാണ്. ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർ ഡിസേൺമെന്റ് ഇല്ലാതെ വിഴുങ്ങുകയാണ്. ഇതൊക്കെ ഞാൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. കണ്ടിന്യൂസ് സ്ത്രീകളുടെ ശരീരഭാഗങ്ങളെയും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെയും പറ്റി തന്നെ ഓവർ എംഫസൈസ് ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ സൂക്ഷിക്കണം. അവരുടെ കണ്ണ് സ്ത്രീകളിലാണ്. അങ്ങനെയുള്ളവരെ പറ്റി പത്രോസ് പറഞ്ഞിരിക്കുകയാണ്, അവർ വ്യഭിചാരിണികളെ കണ്ട് രസിക്കുകയും പാപം ലെസ്റ്റ് ഫുൾ ഐസോടുകൂടി പാപം കണ്ടിട്ട് തൃപ്തി വരാത്തവരാണ്. അവരുടെ ഫ്രസ്ട്രേഷനാണ് അവരുടെ പ്രസംഗങ്ങളിൽ കൂടി അവർ പുറത്തുപിടിക്കുന്നത്. ഞാൻ ഇത്ര ബ്ലണ്ടായിട്ട് പറയണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ ഇറ്റ്സ് റിക്വയർഡ്. കാരണം ആൾക്കാർ ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് വിഴുങ്ങുന്നത്. വിശുദ്ധിയുടെ പ്രസംഗമാണ്, ആൾക്കാർ ബൈബിൾ എടുത്തിട്ട് പ്രസംഗിപ്പോഴേക്കും ഇത് കാണുകയാണ്. ചില ഫ്രോഡ്സുകളാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ചിലപ്പോൾ ഇതിനെ ഇത് കണ്ടിട്ട് ചില നല്ല ആൾക്കാർ പോലും ഇത് അനുകരിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമമാണ്, മറ്റേത് എനിക്ക് ദേഷ്യമാണ് ഉണ്ടാവുന്നത് പലപ്പോഴും. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് വിഷമം. ഒരു സഹോദരൻ ഇങ്ങനെ പ്രസംഗം ഞാൻ കേട്ടാണ്, കഴിഞ്ഞ ദിവസം കേട്ടാണ്, ഞാനായിരുന്നെങ്കിൽ അടിച്ചവളുടെ മുഖം നീര് വെപ്പിച്ചേനെ എന്നൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ. എനിക്കിത് കേട്ടപ്പോൾ ഡിസ്റ്റർബ്ഡായി എന്റെ ഉള്ളിൽ. എനിക്ക് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഡിസ്റ്റർബ് ആവുന്നില്ലത്? ഒരു ഒരു സ്ത്രീയെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ബൈബിളിൽ എങ്ങനെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് ഏത് കാര്യത്തിലാണെങ്കിലും അടിച്ച് മുഖം നീര് വെപ്പിക്കാനായിട്ട് എന്ത് അധികാരമാണ് പുരുഷന് ഉള്ളത്? അത് ഭാര്യമാരെയാണെങ്കിലും പ്രായപൂർത്തിയായ പെൺകുട്ടികളെയാണെങ്കിലും ആൺകുട്ടികളെയാണെങ്കിലും അവർക്ക് ബഹുമാനം കൊടുക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ലേ? നിങ്ങൾ ബഹുമാനം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര സ്പിരിച്വൽ ആണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ വീടിന്റെ മുകളിലോട്ട് പോകത്തില്ല. ബൈബിൾ പഠിപ്പിക്കുന്നതാണ് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിച്ചില്ലെങ്കിൽ. ബേസിക് കാര്യമാണിത്. ഇതൊരു ബൈബിളിൽ കൂടി പറയേണ്ട കാര്യമില്ല, ഒരു കൾച്ചറൽ പ്രോബ്ലമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളൊക്കെ വളർന്നു വന്ന ഒരു കൾച്ചർ അതാണ്. അത് പാപത്തിന്റെ ഫലവും അതുപോലെ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസുമാണ്. പാപത്തിന്റെ ഫലമാണ് സ്ത്രീകളെ ഡൊമിനേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ. അത് ആദത്തിൽ നിന്ന് വന്നതാണ്. അവിടെ പറയുന്നുണ്ട് അവൻ നിന്നെ ഭരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് വീഴ്ചയുടെ ഫലമാണ്. അതോടൊപ്പം തന്നെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് സ്ത്രീകളെ ഡൊമിനേറ്റ് ചെയ്ത് സെക്കൻഡ് കാസ്റ്റ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ വീടുകളിൽ നമ്മൾ കണ്ട കാര്യം. നമ്മൾ അത് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ റിന്യൂ ചെയ്യാത്തതുകൊണ്ട്, ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും നമ്മളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താറുണ്ട്. അതുകൊണ്ടാണ് റോമലേഖനം 12:1 പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നിങ്ങളുടെ മനസ്സിൽ. ഈ ലോകത്തിന് അനുരൂപമാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കൾച്ചറിന് നമ്മൾ അനുരൂപമാകുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൾച്ചർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. മലയാളി കൾച്ചറിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, പല ഇങ്ങനത്തെ പെർവേർഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ വിടുതൽ പ്രാപിച്ചേ ഒക്കെ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ സ്പിരിറ്റിൽ അത് ഡിസേൺമെന്റ് ഉണ്ടാവണം. നമ്മളുടെ സ്പിരിറ്റിൽ അത് നമ്മുടെ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളീ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു വിവേചനമില്ലാതെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളതിനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഡിസേൺമെന്റ് നഷ്ടപ്പെടും. നമ്മുടെ ഹൃദയത്തിൽ ഈ ഡിസൈൻമെന്റ്, ഞാൻ പറഞ്ഞല്ലോ, ഈ ടോക്സിക് മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് റൈറ്റ് മെസ്സേജ് കേൾക്കാൻ കഴിയാതാവും. എന്നിട്ട് ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം. എന്നിട്ട് കർത്താവ് എങ്ങനെ, ഞാനിത് കുറച്ചുകൂടി വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവ് എങ്ങനെയാണ് സ്ത്രീകളെ ഡീൽ ചെയ്ത്? കർത്താവ് രണ്ട് സ്ത്രീകളെ ഡീൽ ചെയ്ത്, രണ്ടും സിൻഫുൾ ആയിട്ടുള്ള സ്ത്രീകളെ നമ്മളുമായിട്ട് ഇടപെട്ട കാര്യം പറയുന്നുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8:3 മുതൽ 11 അധ്യായത്തിൽ അഡൽട്രിയിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീ, അവളെ പബ്ലിക്കലി ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പബ്ലിക് ഹ്യൂമിലിയേഷന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, നമ്മുടെ വിശുദ്ധന്മാർ പബ്ലിക്കലി സ്ത്രീകളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പബ്ലിക്കലി ഹ്യൂമിലിയേറ്റ് ചെയ്യാനായിട്ട് പരീശന്മാർ കൊണ്ടുവന്നപ്പോൾ കർത്താവ് എങ്ങനെയാണ് ആ സ്ത്രീ ഇടിയത്? സ്ത്രീ ആ കർത്താവ് ആ പബ്ലിക് ഹ്യൂമിലിയേഷനിൽ നിന്ന് ആ സ്ത്രീയെ വിടുവിച്ചു. വിടുവിച്ചിട്ട് ആ സ്ത്രീക്ക് പേഴ്സണലി ആ സ്ത്രീയുടെ പാപത്തെപ്പറ്റി ബോധ്യം കൊടുത്തു, ഇല്ലാതെ ചെയ്തില്ല. എന്നിട്ട് ഇത് ഞാൻ പല കാര്യങ്ങളും ദൈവസഭയിൽ സ്ത്രീകളുടെ അടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്, സ്ത്രീകളിൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നെവർ ഹ്യൂമിലിയേറ്റ് പീപ്പിൾ ഇൻ പബ്ലിക്. ഞാനിത് എന്റെ വചനം കേൾക്കുന്ന ദൈവവചനം പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കൂടെ കേൾക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കേൾക്കുന്ന ആൾക്കാർക്ക് ഡിസേൺമെന്റ് ഉണ്ടാവണം, പ്രസംഗിക്കുന്ന ആൾക്കാർ അവർ ഈ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാക്കണം. കർത്താവ് ഒരിക്കലും അത് ചെയ്തില്ല. കർത്താവ് അതിനുള്ള മാതൃക കാണിച്ചു കൊടുത്തു. അവിടെ കാണിച്ചത് ഒരു പാപത്തിൽ പിടിച്ചൊരു സ്ത്രീയെ ഹ്യൂമിലിയേറ്റ് ചെയ്യാതെ ആ സ്ത്രീ എടുത്ത് പറഞ്ഞു, ഇനി ഞാൻ നിന്നെ ജഡ്ജ് ചെയ്യുന്നില്ല, പബ്ലിക്കലി ഞാൻ നിന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. ആ സ്ത്രീ മനസ്സാന്തരപ്പെട്ടു. അതാണ് ആ സ്ത്രീ മനസ്സാന്തരപ്പെടുത്തിയത്. വേറൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഒരു അഡൾട്രസ് വുമൺ ആണ്, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന സ്ത്രീ. ആ സ്ത്രീയെടുത്തും കർത്താവ് ഏത് എത്ര മാന്യമായിട്ടാണ് ഇടപെട്ടത്. ആ സ്ത്രീയും രക്ഷിക്കപ്പെട്ടു. കർത്താവ് ഇങ്ങനെയാണ് ഡീൽ ചെയ്തത്. കർത്താവ് ഒരിക്കലും പബ്ലിക് ആയിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ ഹ്യൂമിലേറ്റ് ചെയ്തില്ല, വ്യക്തികളെ ഹ്യൂമിലേറ്റ് ചെയ്തില്ല. എന്നാലും ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, ഞാൻ ചില പാറ്റേൺസ് പറയാണ് ടോക്സിക് മെസ്സേജുകൾ എങ്ങനെയാണ് പരക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമിങ് മെസ്സേജസ്, ഗിൽട്ടി ഫീലിംഗ് ആൾക്കാർക്ക് ഉണ്ട്. ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എബ്രഹാം ലേഖനം എടുത്തപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കണ്ടംനേഷനും ഗിൽട്ട് ഫീലിംഗും കൊണ്ട് ഒരു വ്യക്തിയെ വിശുദ്ധനാക്കാനായിട്ട് കഴിയുകയില്ല. സി, കറക്ഷൻ ആവശ്യമാണ്, ചിലപ്പോൾ സ്ട്രോങ് കറക്ഷൻ ആവശ്യമാണ്. അത് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഗിൽട്ടിലേക്കും ഒരാളെ കണ്ടംനേഷനിലേക്കും കൊണ്ടുവന്നിട്ട് അയാളെ താഴേക്ക്, അയാൾ നിന്നെ കൊള്ളുകയില്ല എന്നുള്ളൊരു ബോധ്യം അവന് കൊടുത്തിട്ട് അവനെ നന്നാക്കാനായിട്ട് കഴിയത്തില്ല, അവനെ കൂടുതൽ നശിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം പല മെസ്സേജുകളും ആൾക്കാർ ഗിൽട്ട് ഫീലിംഗ്സ് ഉണ്ടാക്കാൻ, നിന്നെ ഒന്നിനും കൊള്ളുകയില്ല, നീയൊക്കെ എന്ത് ആൾക്കാരായിട്ടാണ് വന്നിരിക്കുന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ, കണ്ടം ചെയ്യുന്ന രീതിയിൽ, ഗിൽട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ, ഹാർഷായിട്ട് ലേബിൾ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ, ഇറ്റ് ഇസ് ടോക്സിക് മെസ്സേജസ്. അങ്ങനത്തെ കാര്യങ്ങൾ ഞാനിതിന്റെ ഡീറ്റെയിലേക്ക് വന്നില്ല. ഞാൻ എബ്രഹാം ലേഖനത്തിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുകയും ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരവും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനം നമ്മളുടെ ദുർമനസാക്ഷി നമ്മളെ നീക്കി കർത്താവിന്റെ സന്നിധിക്ക് ബോൾഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർത്താവ് അങ്ങനെ ആക്കിയത്. അതുകൊണ്ട് തന്നെ എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ദുർമനസാക്ഷി നീങ്ങുമാറ് ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് വരിക. അന്നേരം തെറ്റ് ചെയ്ത ഒരാളെ അവരുടെ ആ പാപത്തെ പറ്റി ബോധ്യം വരുത്തി കൊടുക്കേണ്ട കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തുന്ന രീതിയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെസ്സേജ് പോയി കേട്ടുവാക്കാം, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പാപികളെ കണ്ടം ചെയ്യുന്നതും പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ടവരെ അവരുടെ പാപത്തെ പറ്റി കറക്റ്റ് ചെയ്യുന്നതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവരെ എന്താണ് ഗിൽറ്റിലേക്ക് അവരെ തെള്ളിവിട്ടിട്ട് നിങ്ങളെ കൊള്ളുകയില്ല എന്നുള്ള ബോധ്യം കൊടുക്കുന്നതിന് ഭാഗമായി അവരെ കർത്താവിങ്കിലേക്ക് വരാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുകയും അവരെ എക്സോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലന്മാർ അങ്ങനെയാണ് ചെയ്തത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗിൽട്ട് ഫീലിംഗ് ഒരാൾക്ക് കൊടുക്കുന്നത് പലപ്പോഴും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വേറൊരു രീതിയിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും അപ്പോസ്തലന്മാര് വിശ്വാസികളുടെ അടുത്ത് പണം കൊടുക്കുക. ഇപ്പൊ ഒരു പ്രസംഗികൻ വന്ന് സ്ഥിരമായിട്ട് ഗീവ് മീ മണി എന്ന് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി റോങ് മെസ്സേജ്. അപ്പോസ്തലന്മാരൊരിക്കലും, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണേൽ പരിശോധിച്ച് നോക്കാം, അപ്പോസ്തലന്മാരൊരിക്കലും ഒരിടത്തും അവർക്ക് വേണ്ടിയിട്ടും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു പ്രസംഗത്തിലും ഒരു ലേഖനത്തിലും അവർ പണം ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർ ആവശ്യപ്പെട്ടത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തമ്മിൽ തമ്മിൽ ഷെയർ ചെയ്യണമെന്ന് അവർ പഠിപ്പിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് അവർ പൈസ ചോദിച്ചിട്ടേ ഇല്ല. നിങ്ങളുടെ സഭയിൽ വന്നിട്ട് ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പണം ചോദിക്കുന്നുണ്ടെങ്കിൽ, പണം കൊടുക്കാനായിട്ട് അത് എന്ത് കാര്യമാണെങ്കിലും പണം കൊടുക്കാനായിട്ട് ആ വ്യക്തിക്കോ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയിട്ട് പണം കൊടുക്കാനായിട്ട് ഒരു അൺവാണ്ടഡ് പ്രഷർ നിങ്ങളുടെ മുന്നിലിടുകയാണെങ്കിൽ അവിടെ ഒരു സിഗ്നൽ, ഒരു അപായ സൂചനയാണ്. ദറ്റ് ഈസ് നോട്ട് റൈറ്റ് സ്പിരിറ്റ്. മേ ബി ദാറ്റ് പേഴ്സൺ ഈസ് റൈറ്റ് ബട്ട് ദ സ്പിരിറ്റ് ഈസ് റോങ്. അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അപ്പോസ്തലന്മാർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. ഒന്ന് തെസ്സലോനിക്കർ, വീണ്ടും തെസ്സലോനിക്കർ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് തെസ്സലോനിക്കർ ലേഖനത്തിൽ പറയാണ്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. ബാക്കി വേണമെങ്കിൽ എടുക്കുക, വായിക്കാം. ഒന്ന് തെസ്സലോനിക്കർ അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണ് എന്നത് പൗലോസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ട് പറയുകയാണ്. നിങ്ങൾ അറിയുന്നത് പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ ഉപയോഗിച്ചിട്ടില്ല എന്നിട്ട് പറയാണ്, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് മാനം അന്വേഷിച്ചിട്ടില്ല. താഴേക്ക് പറയുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ കൈകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു. എഫ് എസ് സി സഭയ്ക്കിലോ മൂപ്പന്മാരെ വിളിച്ചു വരുമ്പോൾ പൗലോസ് വീണ്ടും പറയാണ്, നിങ്ങൾ അറിയുന്നുവല്ലോ ഞാൻ എനിക്ക് വേണ്ടിയിട്ടും എനിക്ക് കൂടെയുള്ളവർക്കും വേണ്ടിയിട്ട് കൈകൊണ്ട് അധ്വാനിച്ചു, ഞാൻ വെള്ളിയോ പൊന്നോ മോഹിച്ചിട്ടില്ല. അന്നേരം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന മെസ്സേജ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, എക്സ്പ്ലോയിറ്റേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ, ദാറ്റ്സ് എ ഡേഞ്ചറസ് സിഗ്നൽ, ഇറ്റ്സ് റോങ് സ്പിരിറ്റ്. ഞാൻ ചില അപായ സൂചനകൾ മാത്രമാണ് തരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഈ രീതിയിൽ കണ്ടം ചെയ്യുകയും ഗിൽറ്റ് ഫീലിംഗിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ അവരെ റൂള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. ഞാനിത് കഴിഞ്ഞ ആഴ്ചകൾ പറഞ്ഞ കാര്യം തന്നെയാണ്. യേശു ക്രിസ്തു നിങ്ങളെ റൂള് ചെയ്യേണ്ടത്, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഡിസിഷൻസിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങളെ റൂള് ചെയ്യേണ്ടത് യേശു ക്രിസ്തുവാണ്. ആ സ്ഥാനം ഒരു വ്യക്തി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റോങ്. അതെങ്ങനെയാണ്? വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് കുടിക്കണം, എന്ത് കഴിക്കണം, എത്ര എവിടെ പോയി കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്ത് ഡ്രസ് ചെയ്യണം, എങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, അതിന്റെ പ്രിൻസിപ്പിൾസ് ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്, ലളിത ജീവിതം ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്, എക്സ്ട്രാ കോയൻസ് ഒഴിവാക്കണമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ സം പീപ്പിൾ ഗോ ടു ദ ഡീറ്റെയിൽസ്. ആ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് പരിശുദ്ധാത്മാവാണെന്ന് എന്നുള്ളത് മറന്നിട്ട് ആ പരിശുദ്ധാത്മാവ് റോൾ എടുക്കുകയാണ്. അതാണ് കൊലോസ്സ് ലേഖനത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വാക്യങ്ങളാണ്, ഞാൻ 2:18 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, താഴ്മയിലും ദൂതങ്ങളെ ആരാധിക്കുകയും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തങ്ങളുടെ ജഡ മനസ്സിലായി ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരിമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്ന ചട്ടങ്ങൾ നിങ്ങളുടെ മേലടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ വിരുത് തെറ്റിക്കാനായിട്ടാണ്. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ടു റൺ യുവർ ലൈഫ് എന്നാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ട്രാൻസ്ലേഷൻ പറഞ്ഞത്, ടു ഡിഫ്രോഡ്. ഇതൊക്കെ പലപ്പോഴും എങ്ങനെയാണ് ഇത് വരുന്നത്? ചിലപ്പോൾ മനഃപൂർവ്വമായിട്ടും, ചിലപ്പോൾ അറിയാതെയും ആൾക്കാർ ഇത് വരാനായിട്ട് സാധ്യത. പക്ഷെ നമ്മൾ ഡിസേൺമെന്റ് ഉള്ളവരായിരിക്കണം. ദൈവോനം പ്രസംഗിക്കുന്നവർ ഇത് മനസ്സിലാക്കണം, ഇങ്ങനെയല്ല ദൈവോനം പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെയല്ല പരിശുദ്ധാത്മാവിലുള്ളൊരു ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇന്നലെ എങ്ങനെ ഞാൻ പറഞ്ഞിരിക്കുകയാണ്, ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു 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 പോയി കഴിഞ്ഞാൽ അനേക ലിസ്റ്റുകൾ പറയാനായിട്ട് കഴിയും. ഇന്നലെ നമ്മൾക്കൊരു ലിസ്റ്റ് എടുത്തിട്ട് പഠിപ്പിക്കാൻ ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സ്പൂൺ ഫീഡ് ചെയ്തിട്ടല്ല ഇത് പറയേണ്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തു പോയതിന് ശേഷം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അതിന്റെ ഡീറ്റെയിലേക്കും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം വരുത്തും. തീർച്ചയായിട്ടും ദൈവസഭയിലെ എൽഡേഴ്സ്, ദൈവസഭയിലെ ഉപദേഷ്ടാക്കന്മാർ അതിലേക്ക് പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കണം. ഇനി അവർ ഡയറക്റ്റ്ലി തെറ്റിപ്പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കറക്റ്റ് ചെയ്യണം. ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കറക്ഷനോ ഇല്ലെങ്കിൽ തിരിച്ച് മടക്കി വരുത്തോ ഇതൊന്നും ചർച്ചിൽ ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ഇതിന്റെ ഒരു ലിമിറ്റ് കടന്നു പോവുകയും മെസ്സേജുകൾ ടോക്സിക് ആവുകയും ദൈവവനത്തിന്റെ അതിൽ കടന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ വരികയും ചെയ്യുമ്പോൾ പീപ്പിൾ ഷുഡ് ബി അലേർട്ട് ആൻഡ് ദ പ്രീച്ചർ ഷുഡ് ബി കറക്റ്റഡ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. നേരം യോഹന്നാൻ പറയുകയാണ്, ഒന്ന് യോഹന്നാൻ എന്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം പറയുകയാണ്, ഇത് മുകളിലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം, 20-ാമത്തെ വാക്യം, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങൾ സത്യം അറിയായികൊണ്ടല്ല, അത് നിങ്ങൾ അറിയുകയാലും പോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരായികയാലും അത്രയും നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സെൻസസിനെ ട്രെയിൻ ചെയ്യുമ്പോൾ, നിങ്ങൾ അതിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് അലേർട്ട് തരും. ഒരാൾ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിലേക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇതിന്റെ ലിസ്റ്റുകൾ പറഞ്ഞു തരും. കാരണം ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തീരുന്ന കാര്യമല്ലത്. ഇത് വീണ്ടും ബൈബിളിൽ പറയുന്ന ലിസ്റ്റിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ എപ്പോഴും എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഞാൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൽ വസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുമ്പോൾ, നിങ്ങൾ കൊമ്പ് മുന്തിരിമുകളിൽ വസിക്കുന്ന പോലെ വസിക്കുമ്പോൾ, നിങ്ങൾക്ക് ആത്മീയമായിട്ട് വിവേകമുണ്ടാവുകയും കൊലോസ് ലേഖനത്തിലൊക്കെ പൗലോസ് പറഞ്ഞിരിക്കുന്ന പരിജ്ഞാനപൂർത്തിയിലേക്ക് നിങ്ങൾ വളരുകയും ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഡിസേൺമെന്റും വർദ്ധിക്കും. ഡിസേൺമെന്റ് വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളിലുള്ള അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. ആരും വന്ന് നിങ്ങളുടെ അടുത്ത് ലിസ്റ്റ് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എനിക്ക് ലിസ്റ്റ് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യോഹന്നാനും പറയാണ് അങ്ങനെ പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ പരിശുദ്ധ. പക്ഷേ നിങ്ങളുടെ പരിശുദ്ധാത്മാവിന് നിങ്ങൾ സെൻസസ് ട്രെയിൻഡ് ആവുന്നില്ലെങ്കിൽ, നിങ്ങൾ കേൾക്കുന്ന വചനങ്ങളെ ഡിസേൺ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ, ആ ഡിസേൺമെന്റിന്റെ കപ്പാസിറ്റി കുറയും. ഡിസേൺമെന്റിന്റെ കപ്പാസിറ്റി കുറയുമ്പോഴേക്കും ഈ അരിപ്പ ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് പറയാണ്, ബി കെയർഫുൾ, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ അവനിൽ വസിപ്പിന്ന് പറയാണ്. അങ്ങനെ വസിക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ആ വാസത്തിൽ കൂടി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സൗണ്ട് ഡോക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും, ന്യൂ കവനന്റ് ചർച്ച് ടീച്ചിങ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും, പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാനായിട്ടും, ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലാക്കാനായിട്ടും കഴിയും. ഞാൻ എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാരണം ഈ സബ്ജക്റ്റിൽ നിന്ന് ഇനി അടുത്തൊരു സബ്ജക്റ്റിലേക്ക് പോകാനായിട്ടൊന്നും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു പാറ്റ് ഡൈവേർട്ട് ചെയ്തിട്ട് എടുത്തൊരു മെസ്സേജാണിത്. എനിക്ക് അങ്ങനെ ഒരു ഭാരമുണ്ടായതുകൊണ്ട് ഒന്ന് പറയണമെന്ന് തോന്നിയതുകൊണ്ട്. കാരണം ഞാനിത് പറഞ്ഞില്ലേ, ഇതൊരു ജനറലായിട്ട് എനിക്ക് പറഞ്ഞു പോയായിരുന്നു. ഞാൻ കുറച്ച് സ്പെസിഫിക് കാര്യങ്ങളിലേക്ക് പോയി. ആ സ്പെസിഫിക് കാര്യങ്ങളിൽ നിലനിൽക്കുന്ന നിൽക്കുന്ന കാര്യമല്ല ഞാൻ, ചില ഒരു സിംറ്റംസ് മാത്രമേ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും, നിങ്ങൾ കേൾക്കുന്ന എല്ലാവരും ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ തിരുവഴുത്തുകൊണ്ട് പരിശോധിക്കാം, അത് നിങ്ങൾക്ക് തിരുവഴുത്തിൽ പരിജ്ഞാനം ഉണ്ടായാലും മതി. കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. കർത്താവ് തിരുവഴുത്തുകൊണ്ട് കാര്യങ്ങളെ പരിശോധിച്ചിട്ട് മറുപടി പറഞ്ഞു. അപ്പോസ്തലന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചത്. രണ്ടാമത് തിരുവഴുത്തിൽ മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക്, ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സേഫായിട്ട് പോകാനായിട്ട് കഴിയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തിരുവഴുത്തുകളെ പറ്റിയാണ് ഓർപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, അവൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർപ്പിച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, പുതിയതായിട്ടൊരു കാര്യമൊന്നുമല്ല ഓർമ്മിച്ചു തരുന്നത്. പരിശുദ്ധാത്മാവ് ഓർമ്മിച്ചു തരുന്നത് ദിസ് ഇസ് റോങ്, അങ്ങനെയല്ലോ കർത്താവ് പറഞ്ഞത്. കർത്താവ് ഇങ്ങനെയല്ലോ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്. കർത്താവ് ഇങ്ങനെയല്ലോ പ്രസംഗിക്കുന്നത്. കർത്താവ് ഇങ്ങനെയുള്ള വാക്കുകളല്ലോ ശരിക്കും ഒരു പബ്ലിക് മെസ്സേജുകളിലൊന്നും ഉപയോഗിക്കുന്നത്. കർത്താവ് ഇങ്ങനെയല്ലോ ആൾക്കാരെ ഡീൽ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇങ്ങനെയല്ലോ കാര്യങ്ങളെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക്, നിങ്ങളിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് മെസ്സേജുകൾ കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഡിസംബർ വരും. അതൊരു സേഫായിട്ടുള്ള കാര്യമാണ്. ഞാൻ എഗെയിൻ പറയുന്നത്, നിങ്ങളൊരു വ്യക്തിയെ ജഡ്ജ് ചെയ്യാനായിട്ടും നിങ്ങൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യാനായിട്ടും ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടും നിൽക്കണമെന്നല്ല. ഐ എം നോട്ട് ടെല്ലിംഗ് ദാറ്റ്. ഒരു ക്രിട്ടിക് മെന്റാലിറ്റിയോടുകൂടി ചെയ്യലോന്നെ അല്ല പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിസൈസ് ചെയ്യുകയും ക്രിട്ടിക് മെന്റാലിറ്റിയോട് നിൽക്കുകയും ഡിസേൺമെന്റ് എന്ന് പറഞ്ഞത് രണ്ടും രണ്ട് കാര്യമാണ്. അതാണ് ബെരോവിയുള്ളവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു. ദൈവവചനം ഒരു വ്യക്തി പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ആത്മാവിന്റെ ഫലങ്ങൾ നോക്കിയിട്ട് ആ വ്യക്തി ശരിയായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് ആൾ പറയുന്ന കാര്യങ്ങളെ എടുക്കാനായിട്ട് കുഴപ്പമില്ല. പക്ഷെ എഗെയിൻ ഇറ്റ് ഷുഡ് ഗോ ത്രൂ ദ ഈ അരിപ്പയിൽ കൂടി പോകേണ്ട ആവശ്യമുണ്ട്, ഡിസേൺമെന്റിൽ കൂടി പോകേണ്ട ആവശ്യമുണ്ട്. റൈറ്റ് ആളും റോങ് ആയിട്ടുള്ള സ്പിരിറ്റിൽ കാര്യങ്ങൾ പറയാം, റോങ് ആയിട്ടുള്ള കൾച്ചർ വ്യക്തിയെ അഫക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, ഡിസേൺമെന്റ് ഉള്ളവരായിരിക്കുക, ദൈവവചനം പരിശോധിക്കുക, എല്ലാ കാര്യങ്ങളെയും എടുക്കുക, എല്ലാ കാര്യങ്ങളെയും എടുക്കുന്നതോടുകൂടി അതിൽ നിന്ന് ശോധന ചെയ്തിട്ട്. കർത്താവ് തെസ്സലോനിക്കായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ സൗണ്ട് ഡോക്ടറിനിൽ നമ്മൾ നറിഷ്ഡ് ആവും. നറിഷ്ഡ് ആവുമ്പോൾ നമ്മൾ ആത്മീയമായിട്ട് ബലപ്പെടും. ഇല്ലെങ്കിൽ ടോക്സിൻസ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ദൈവവചനം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ് ആവും. നമ്മുടെ മെസ്സേജുകളും അങ്ങനെ തന്നെ ആയിത്തീരും. നമ്മൾ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആ രീതിയിൽ നിന്ന് മാറി നമ്മൾ ഇന്ന് കാണുന്ന പോപ്പുലർ പ്രസംഗകരുടെ ഇല്ലെങ്കിൽ വിശുദ്ധരെന്ന് പറയുന്ന ആൾക്കാരുടെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയും നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറിപ്പോകുകയും ചെയ്യും. അങ്ങനെ വരാതിരിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവവചനം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നേരത്തെ കുറച്ച് ക്ലോസ് ആയിട്ട് നിർത്തിയാണ്, കാരണം അടുത്ത ദിവസങ്ങളിൽ കൂടി ഞാൻ എന്റെ മെയിൻ മെസ്സേജ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ക്ലിയറും പ്ലെയിൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സാധാരണ പറയുന്നതിനേക്കാൾ എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്തിട്ട് ചില സ്പെസിഫിക് കാര്യങ്ങൾ കൂടി പറഞ്ഞത്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ സ്പെസിഫിക് കാര്യങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പലതും മനസ്സിലാകാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ അതിന് ആൻസർ തരാനായിട്ട് ശ്രമിക്കാം.
നമ്മള് ഈ പ്രവചന പ്രത്യേകിച്ച് ഈ കാലങ്ങൾ കാണുന്ന പ്രവചനം പറയുമ്പോൾ നമ്മള് ഒരു വിധത്തിൽ നോക്കിയാൽ വചനം വെച്ച് നമ്മൾ നോക്കണം അത് ശരിയാണെന്നുള്ളത്. ഈ വചനത്തിൽ ബന്ധപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാല് കഴിഞ്ഞ നാളിൽ ഒരാൾ പ്രവചിച്ചു പറയുകയാണെന്നിരിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ നമുക്കൊരു അനർത്ഥം വരാമായിരുന്നു, എന്നാൽ ദൈവം വിടുവിച്ചു. അത് കേൾക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു അർത്ഥം വരാമായിരുന്നു ഉണ്ടോ എന്നുള്ളത് അറിയത്തു പോലും ഇല്ലായിരിക്കും. പിന്നെ ഭാവിയിൽ നിനക്ക് രോഗം വരാൻ പോകുന്നു, പ്രാർത്ഥിക്കുക, ദൈവം വിടുവിക്കുന്നു. ഇത് നമുക്ക് വചനം വെച്ച് നോക്കാൻ പറ്റത്തില്ല, കാരണം വചനത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ ആത്മാവിൽ അത് ശരിയാണോ എന്ന് തെറ്റാണോ എന്ന് വിവേചിച്ചറിയാൻ എല്ലാവർക്കും അങ്ങനെയുള്ള വേദനാത്മാവില്ലല്ലോ. അപ്പൊ അതെങ്ങനെ ഇത് തിരിച്ചറിയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒരു വല്ലാത്ത ഒരു കുഴപ്പത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു രീതിയാണ്. അത് പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ കേൾവിക്കാരൻ എന്തുവാണ് അതിന്റെ കാര്യങ്ങൾ അങ്ങനെ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിൽ ഒരു 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 തീർച്ചയിലേക്ക് എത്തുന്നില്ല. അപ്പൊ അതിന്റെ കാര്യം
ഒന്നാമത്തെ കാര്യം ഈ ജനറലി പുതിയ നിയമത്തില് പ്രവചനം എന്നുള്ള വാക്ക് ജനറലി പറഞ്ഞിരിക്കുന്ന പോലെ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു കാര്യമല്ല. അതൊരു വളരെ ഒരു പുതിയ നിയമ പ്രവചനങ്ങളിലെ ഒരു വളരെ ചെറിയൊരു ഭാഗമാണ്. ഞാനതിനെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിന്റെ ഒരു വേറൊരു എക്സ്ട്രീമാണ്. മുമ്പോട്ടുള്ള കാര്യങ്ങളൊന്നും ദൈവം ബോധ്യപ്പെടുത്തില്ല, ദൈവവചനത്തിൽ നിന്ന് പറയുന്ന മാത്രമാണ് പ്രവചനം എന്ന് പറയുന്ന ഒരു എക്സ്ട്രീമാണ്. പക്ഷേ പുതിയ നിയമം വായിച്ചു കഴിഞ്ഞാൽ പ്രവചനം എന്നുള്ളത് പൊരിന്തലയനം വായിച്ചു കഴിഞ്ഞാൽ അത് എക്സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ളതാണ് പ്രവചനം. അപ്പോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രവചനത്തിൽ കൂടി അതാണ് മേജർ ആയിട്ടുള്ളത്. പിന്നെ രണ്ടാമത് സ്പെസിഫിക് ഡയറക്റ്റീവ് പ്രൊഫസിയാണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്ക് എന്താണ്ട് വരാൻ പോകുന്നു എന്നുള്ളത്. അവിടെ വരുമ്പോഴാണ് നമുക്ക് കുറെ കൂടി ഡിസേൺമെന്റിന്റെ വ്യക്തിപരമായിട്ടുള്ള ഡിസേൺമെന്റ് ആവശ്യമുള്ളത്. ബ്രദർ ചോദിച്ചതുപോലെ എല്ലാവർക്കും വിവേചന വരം ഉണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല, എന്നാൽ എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ദൈവം പഠിപ്പിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത് എന്റെ ഒരു പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചില മെസ്സേജുകൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വസിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് ഡിസ്റ്റർബ്ഡ് ആവും. ഡിസ്റ്റർബ്ഡ് ആവുമ്പം നമ്മളെ ഒരിക്കലും ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക്, ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലേക്ക്, നമ്മളെ ഒരു ഭീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഒന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കില്ല. പരിശുദ്ധാത്മാവിനെ ഒരു പറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിലുള്ള ഒരു പ്രൊഫസി ആണെങ്കിൽ, ഈവൻ അത് ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റീവ് പ്രൊഫസി ആണെങ്കിൽ പോലും അതൊരിക്കലും നമ്മളെ ഭയത്തിലേക്കും ഡിസ്കറേജ്മെന്റിലേക്കും പാനിക്കിലേക്കും കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രവചനങ്ങൾ ജനറലി നമുക്ക് പറയാനായിട്ട് കഴിയും. അത് ദൈവാത്മാവിൽ നിന്നുള്ളതല്ല. ദൈവാത്മാവിൽ നിന്നുള്ള പ്രവചനങ്ങൾ ഒരിക്കലും നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും തന്നെ പരിശുദ്ധാത്മാവ് തന്നെ ആ ഒരു കാര്യത്തിലൊരു ഡിസേൺമെന്റ്, ഒരു ജനറൽ ലെവലിലുള്ള ഡിസേൺമെന്റ് കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാധ അത്രമാത്രമേ ഇതിനൊരു ആൻസർ പറയാൻ കഴിയുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആ ഡിസേൺമെന്റിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഒരിക്കലും നമ്മളെ ഒരു ഭയത്തിലേക്ക് കൊണ്ടുവരാനായിട്ടോ നമ്മളെ പേടിപ്പിക്കാനായിട്ടോ നമുക്ക് ഇന്നത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനായിട്ടോ ദൈവത്തിന്റെ അപ്പം നമ്മളെ അങ്ങനെ കൊണ്ടുപോവുകയില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പം പറഞ്ഞേക്കാം. അത് നമുക്ക് ശരിക്കും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇന്ന് കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. ഇത്ര മാത്രമേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ.
പിന്നെ വേറൊരു വിഷയത്തിൽ ഒരു ഇത് മുമ്പ് പറഞ്ഞ ഒരു എപ്പിസോഡില്ലേ, ചിലര് ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവർ സയന്റിഫിക്കേഷന് വേണ്ടി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ സയന്റിഫിക്കേഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരാൾ വീഴ്ച വന്നാലും അത് ദിവസങ്ങളിൽ ഏറ്റു പറഞ്ഞ് മുന്നോട്ട് പോകാൻ രക്ഷിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നവര് രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ പത്രോസിലെ രണ്ടാം അധ്യായത്തിലെ രണ്ട് പത്രോസിലാണെന്ന് തോന്നുന്നു, കള്ളപ്രവാചകന്മാർ നിങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, അവര് നാശകരമായ, അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാചക രണ്ടാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, നിങ്ങളെ നോക്കട്ടെ, അവർ നാശകരമായ മതഭേദങ്ങളെ നുടിയിച്ച് തങ്ങളെ വിലയ്ക്കു വാങ്ങി നാദനെന്നുണ്ട്. അപ്പം തുടക്കത്തിൽ അവരെ വിലയ്ക്കു വാങ്ങി യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരായിരുന്നല്ലോ, പിന്നീടല്ലയോ അതൊരു ലോലെസ്നെസ്സിലേക്ക് പോയത്. അപ്പൊ അവര് രക്ഷിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് ചിന്തിക്കാമോ?
കറക്റ്റ്. ഞാൻ അതിന്റെ ആൻസർ പറയാം. ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സബ്ജക്ട് പറയുമ്പോൾ എല്ലാ കവറിനും ചെയ്യാത്തതുകൊണ്ട് ഞാൻ വിട്ടുപോയ കാര്യം, ലോലെസ്നെസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ രണ്ട് കൂട്ടരുണ്ട്. ഞാൻ ഒരു കൂട്ടരെ പറ്റിയാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ ഒന്ന് യോഹന്നാൻ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. യേശു ക്രിസ്തു പറയുന്നുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും ഞാൻ നിങ്ങളെ അറിഞ്ഞില്ല. അത് ഒരു കൂട്ടർ. പക്ഷെ രണ്ടാമത്തെ ഒരു കൂട്ടരെ പറ്റി ബ്രദർ പറഞ്ഞതുപോലെ, ഒന്ന് പത്രോസ് അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അവർ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അതാണ് രണ്ട് ഒന്ന് പത്രോസ് അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന
രണ്ട് പത്രോസ്
രണ്ടാമത്തെ. ഈ രണ്ട് കൂട്ടരും ലോലെസ്നെസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്ന അവർക്ക് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ. നമ്മൾ ആ രണ്ട് പത്രോസിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ആ ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തെ വിൽക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്ന വിൽക്കാനായിട്ടും നിങ്ങളെ വാണിഭമാക്കാൻ വേണ്ടിയിട്ടും കഴിയുന്ന നാശയോഗ്യെന്ന് പറഞ്ഞിരിക്കുന്ന ആ ലിസ്റ്റിലുള്ളവര് രണ്ടാമത്തെ കൂട്ടരാണ്. ആദ്യത്തെ രക്ഷിക്കപ്പെടാത്ത കൂട്ടര് ചെയ്യുന്ന പോലെ തന്നെ കർത്താവിനെ തള്ളിക്കളഞ്ഞു പോയ ആൾക്കാർക്കും ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ഈ രണ്ട് പത്രോസ് രണ്ടാമത്തെ അധ്യായത്തിൽ ബ്രദർ പറഞ്ഞത് കറക്റ്റ് ആണ്. അവര് പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന പോലെ സാങ്ക്ടിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളല്ല. ഞാൻ പറഞ്ഞത് സാങ്ക്ടിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് തെറ്റുപറ്റാം. അവരെപ്പറ്റിയാണ് ഞാൻ മുമ്പെല്ലാം പറഞ്ഞത്. അവരൊരു കണ്ടംനേഷനിലേക്കും അവരൊരു ഗിൽട്ട് ഫീലിംഗിലേക്കും പോകേണ്ട കാര്യമില്ല. അവര് സ്വാഭാവികമായിട്ടും ഒരു നമ്മുടെയൊക്കെ ചർച്ചകളിലുള്ള പലരും എന്ത് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് കൂട്ടരുള്ളവരായിരിക്കത്തില്ല. ഒന്നുകിൽ കംപ്ലീറ്റ്ലി രക്ഷിക്കപ്പെടാതെ ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നവരോ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കില്ല, നടുക്കുള്ളവരായിരിക്കും. ആ നടുക്കുള്ള ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീഴ്ച വരികയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ധൈര്യത്തോടുകൂടി കൃപാസനത്തിലോട് അടുത്ത് വരികയും അവർക്ക് ഗിൽട്ടി കോൺഷ്യസ് ഇല്ലാതെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് അവർ സാങ്ക്ടിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരികയാണ്. എന്നാലും ബ്രദർ ചോദിച്ചത് കറക്റ്റാണ്. രണ്ട് പത്രോസ് രണ്ടാമത്തെ അധ്യായത്തിൽ ഫ്രോഡുകൾ കർത്താവിനെ തള്ളി പറഞ്ഞവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ പറയുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരെ പറ്റിയാണ്. രണ്ടു കൂട്ടർക്കും ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും.
ജൻസാര, ഒരു ഒരു കാര്യം, ഈ ഈ പണം ചോദിക്കുന്നതിനെ പറ്റി, അത് സാറിനുദ്ദേശിച്ച് വ്യക്തിപരമായിട്ട് ഇപ്പം ഒരു ഒരാള് എനിക്ക് തനിക്ക് പണം വേണം അല്ലെ എന്റെ പ്രവൃത്തിക്ക് പണം വേണം എന്നുള്ള ചോദ്യമാണോ, അതോ ഇപ്പം 1 2 കൊരിന്ത്യൻസ് 9 പറയുന്നില്ലേ സന്തോഷത്തോട് കൊടുക്കുന്ന കൊടുക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ടല്ലോ അതിന്റെ അഞ്ചിലൊക്കെ. അപ്പം അത് മറ്റൊരു മറ്റൊരു ദൈവിക ഇത് ചർച്ചിന് വേണ്ടി അല്ലെ ദൈവമക്കൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പൗലോസ് പറയുന്ന കാര്യമല്ലേ.
അപ്പൊ
ഇത് രണ്ടില് ഇതൊന്ന് വിശദീകരിക്കില്ലേ?
ഞാനതാ പറഞ്ഞത്, ഇതിൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നു അപ്പോസ്റ്റൽമാർ ഷെയറിംഗ് പഠിപ്പിച്ചു. ഒരു കാര്യം കൂടി ഞാൻ ഇതിന്റെക്ക് പറയാനായിട്ട്, ഈ ചോദ്യം വന്നുകൊണ്ട് പറയാണ്, അപ്പോസ്റ്റൽമാർ ഷെയറിംഗ് പഠിപ്പിച്ചു, അതിന്റെ ക്വാണ്ടിറ്റി ഒരു ലോ വെച്ചിട്ട് ഒരു ഇത്ര എന്ന് പഠിപ്പിച്ചിട്ട്. അന്നേരം ഇപ്പോഴത്തെ സമയത്ത് പലരും പഠിപ്പിക്കാറുണ്ട് ഈ പുതിയ നിയമത്തിലെ ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുള്ളവന് ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുക. അങ്ങനെ പുതിയ നിയമത്തിൽ ഉപദേശമില്ല, യേശു ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അപ്പോസ്റ്റൽമാർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ആദിമ സഭത്ത് പ്രാക്ടീസ് പഠിപ്പിച്ചിട്ടില്ല, രണ്ടുള്ളവന് ഒന്ന് കൊടുക്കുക എന്നുള്ളത് ചെയ്തിട്ടില്ല. അത് യോഹന്നാൻ സ്നാപകം പറഞ്ഞ കാര്യമാണ്, അത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ, പുതിയ നിയമത്തിൽ ഷെയറിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ഗിവിംഗും പഠിപ്പിക്കുന്നുണ്ട്. ഗിവിങ്ങിനേക്കാൾ കൂടുതൽ ഷെയറിംഗ് ആണ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് വിശ്വാസികളുടെ ആവശ്യം വരുമ്പോൾ, വേറൊരു വ്യക്തിക്കും വേറൊരു കൂട്ടർക്കും ആവശ്യം വരുമ്പോൾ, ഒരു ബോഡിയിലുള്ള അവർ അത് മനസ്സിലാക്കി സന്തോഷത്തോടുകൂടി നിർബന്ധം കൂടാതെ കൊടുക്കാനായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അന്നേരം അവരൊരിക്കലും അവർക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടില്ല, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടില്ല, മറ്റുള്ള വിശ്വാസികൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ നിങ്ങളൊരു ബോഡി എന്ന നിലയിൽ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവർ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ബ്രദർ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെരുശലേമിലെ സഭയിലെ വിശുദ്ധന്മാർക്ക് ആവശ്യം വന്നപ്പോൾ പൗലോസ് കൊരിന്ത്യയിലെ സഭയിലെ വിശ്വാസികളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് അവർ, അവർക്ക് അവർക്കൊരു മുട്ട് വരുമ്പോൾ നിങ്ങളാണത് ഷെയർ ചെയ്യേണ്ടത്. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ലാതെ ഞാൻ വന്നിട്ട് എന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആൾക്കാരെ ഫോഴ്സ് ചെയ്യുകയാണ്, അത് ചിലപ്പം മനഃപൂർവ്വം തരണം തരണമെന്ന് ക്ലിയർ ആയിട്ട് പറയണമെന്ന് വരത്തില്ല. ഒരു ആൾക്കാരെ ഹ്യൂമിലിയേറ്റ് ചെയ്ത്, ആൾക്കാരെ ഇന്റിമിനേറ്റ്, നിങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങൾ എന്ത് തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നത്, കൊടുക്കണം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോഴ്സ് ചെയ്യാൻ പാടില്ല, ക്വാണ്ടിറ്റി പറയാൻ പാടില്ല, അളവുകൾ അങ്ങനെ പറഞ്ഞ് നിയമം വെക്കാനായിട്ട് പാടില്ല. അതിന് പകരം ഈ പുതിയ നിയമ പ്രിൻസിപ്പിൾ ആൾക്കാരെ പഠിപ്പിക്കണം. പഠിപ്പിക്കുമ്പോൾ സന്തോഷത്തോട് കൊടുക്കുന്നവർ കൊടുക്കും, കൊടുക്കാത്തവൻ കൊടുക്കാതെ ഇരിക്കും. കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ദൈവം ആ വ്യക്തി എടുത്ത് ഡീൽ ചെയ്തോളും. കറുത്ത ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്, കൊടുക്കുന്നവന് ദൈവം ആരാധ്യ അതിനനുസരിച്ച് ദൈവം അവനെ അനുഗ്രഹിക്കും. അതും ബൈബിൾ പഠിപ്പിക്കുന്നവന് ആ ഒരു പ്രിൻസിപ്പിൾ പഠിപ്പിക്കുക, ആൾക്കാർക്ക് അതിനുള്ള ഫ്രീഡത്തിലേക്ക് വിടുക, ആൾക്കാരിലേക്ക് ലോ കൊണ്ടുവരാതിരിക്കുക, അവരെ നിയമത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ പ്രഷർ ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ഈ കാര്യം ഞാനിത് കൊടുക്കുന്നതിന്റെ കാര്യം വേറെ അറിയാലോ, ചർച്ച തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം കൊടുക്കുക എന്നുള്ളത് ഞാൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നുള്ളത് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്.
ശരിക്കും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ ഇതെല്ലാം ഈ ഉപദേശം കൂടെ വരുമ്പോൾ ഡിഫോൾട്ടായിട്ട് നടക്കേണ്ടുന്ന കാര്യമാണ്.
അതെ അതെ, നേരം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ചർച്ചിന്റെ എൽഡേഴ്സ് ഈ കാര്യം പഠിപ്പിക്കുകയും വേണം അല്ലെ. ആത്മാവിനെ ഞാൻ അനുസരിച്ച് നടക്കുന്നു, ഞാൻ പിന്നെ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവിന്റെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരും. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു പ്രിൻസിപ്പിൾ പഠിപ്പിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് ഈ കാര്യങ്ങളെ പഠിപ്പിക്കരുത് ആൾക്കാരിലേക്ക്. അത് കാരണം അതൊരു ഡേഞ്ചർ ആണെന്ന് അപ്പോസ്റ്റൽമാർ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ അത് തെറ്റായിട്ടുള്ള രീതിയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകും, അത് ചെയ്യാൻ പാടില്ല. ഓക്കെ സഹോദരന്മാരെ, നമുക്കെന്നാ പ്രാർത്ഥിച്ചിട്ട് ക്ലോസ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീടാണെങ്കിൽ എന്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് ഒരു പ്രസംഗം പോലെ കേട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടും. നിങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ പറയുന്നത് സത്യമാകുമ്പോൾ തന്നെ ചിലപ്പോൾ എനിക്ക് ചില സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓവർ എംഫസൈസ് ചെയ്യാൻ പലതും ചെയ്യാറുണ്ട്, ഒരു എക്സെന്റിൽ കൂടുതൽ. ഞാനത് ആഗ്രഹിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യാം. എന്റെ മെസ്സേജുകളും ഇതൊന്നും എറർ ഫ്രീ അല്ല. പലരും എന്നെക്കാൾ പ്രായമുള്ള ഞാൻ ബഹുമാനിക്കുന്ന പലരും പല മെസ്സേജുകളും കേൾക്കുമ്പോൾ എൻ്റെ അടുത്ത് ചില കറക്ഷൻസ് പറയുന്നുണ്ട്, ഞാനത് എടുക്കാറുണ്ട്. എന്തായാലും ഞാനീ പറഞ്ഞിരിക്കുന്ന എല്ലാം ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമത്തിലെ മെസ്സേജുകൾ പരിശുദ്ധാത്മാവിനാൽ വിവേചിക്കപ്പെടേണ്ടതാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിനും വഴിതെടുത്താണ്, നമ്മൾ യേശു ക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്യുകയും പരിശുദ്ധാത്മാവിനെ ലീഡ് ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ എഫേർട്ട് എടുക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ, ഈ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അപ്പുറത്തെ പറയുന്ന ഒരു കാര്യത്തിന് ആ ഒരു എഫക്ട് ഉണ്ടാവുകയില്ല. ഒരു കാര്യം ഒരു സൈഡിൽ ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നു, ഇപ്പുറത്തെ സൈഡിൽ കൂടെ വേറൊരു സൈഡിൽ കൂടെ അത് ഇടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പിന്നെ നള്ളിഫൈ ആയി പോവുകയാണ് മെസ്സേജുകൾ. ഈ ഒരു ഭാരം കൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് മാറിയിട്ട് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ യഥാർത്ഥ ആ മെസ്സേജ് പോസ്റ്റ്പോണ്ട് ആയി പോവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിരിക്കുമല്ലോ, നിങ്ങൾ എന്നെ വീണ്ടും സഹിക്കേണ്ടി വരും. ഒരാഴ്ച കൂടിയോ വല്ലോ നിങ്ങൾ അതിനായിട്ട് ചിലപ്പോൾ മുമ്പോട്ട് അതേ നമ്മളെ സേക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചു ക്ലോസ് ചെയ്യാം. ഫെബ്രുവരി തുറന്ന് പ്രാർത്ഥിക്കാം.
കർത്താവേ, വീണ്ടും ഞങ്ങളോട് സംസാരിച്ചു വന്നതിനായി സ്തോത്രം. കർത്താവേ, നിന്റെ ആത്മാവിനനുസരിച്ച് ഒരു നിമിഷം മുമ്പോട്ട് പോകാൻ തക്കണം. ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ കേൾക്കുന്നതും കർത്താവ് ഞങ്ങൾ കാണുന്നതും വിവേചിക്കുവാൻ തക്കണം. നിന്റെ ആത്മാവിന്റെ കൃപ അധികമായി ഞങ്ങൾക്ക് തരുമാറാണമേ. കർത്താവേ, നിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ തന്നെ എല്ലാം കാണുവാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ മുമ്പോട്ട് സകല സത്യത്തിലും വഴി നടത്തുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ജനസ്വരനെ എത്രത്തോളം സഹായിച്ചതിനായിട്ട് സ്തോത്രം. വീണ്ടും കർത്താവെ, നിനക്ക് പറയാനുള്ളത് പഠിപ്പിക്കാനുള്ളത് കർത്താവെ സ്വരനിലൂടെ അടിങ്ങോട് ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് മനസ്സിലാക്കുവാനുള്ള കൃപ ആദ്യമായി ഞങ്ങൾക്ക് തരുമാറാണമേ. ഏറ്റെടുത്ത് കർത്താവെ, നീ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവ് അങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കി വിവേചിച്ച് മനസ്സിലാക്കി കർത്താവെ നിന്റെ ഇതപ്രകാരം ക്രിസ്തുവിൽ ദൈവനായി നിൽക്കുമെന്ന കോണം ഞങ്ങളെല്ലാരെയും വളർത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പിതാവേ,
ആമേൻ.